അപ്പൊ തുടങ്ങല്ലേ.
നമുക്ക് റീസെന്റ് കുറെ എപ്പിസോഡ്സിന്റെ അടിയിലുള്ള ദിവസങ്ങൾ നല്ല ലാഗ് ആയിട്ടുണ്ട്. നമുക്ക് നോമ്പ് ലാസ്റ്റ് ആയപ്പോഴും പിന്നെ പെരുന്നാളായതുകൊണ്ടും കമ്മിറ്റഡായി. നമ്മള് ഇവിടുത്തെ പെരുന്നാളുടെ പരിപാടി വെക്കണ്ടിലും പിന്നെ ഇവിടുത്തെ മലയാളി മലയാളം കമ്മ്യൂണിറ്റിയുടെ മെയിൻ ആളാണ് നിഷിന്, ഫാരിസ്
എല്ലാരും.
അതെ, നിഷിനാണ് വേൾഡ് മലയാളി അസോസിയേഷന്റെ എന്താണ്,
ഫെഡറേഷൻ
എന്താ
ഒന്നല്ലേ,
മീഡിയ കൺട്രോൾ WMF-ന്റെ. അത് പറയേണ്ട ഒരു കാര്യമാണ് നിഷിന്റെ അച്ചീവ്മെന്റ്. അതെ, ഇത്ര ചെറുപ്പത്തിൽ അതല്ലേ. ഓക്കെ, അപ്പല്ലേ നമുക്ക് വിഷയത്തിലോട്ട് വരാം. പിന്നെ നമ്മളെ ഈ കാര്യം കേരളത്തില് യുവാക്കളതിയിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വാർ ത്രീനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയേ നമ്മൾ പോഡ്കാസ്റ്റ് തുടങ്ങിയ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ വേൾഡ് വാർ ത്രീനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളില്ലേ, നമ്മളെ ജനറേഷന് 90s-ലായാലും 2000s-ലുള്ളവരായാലും നമ്മളാരും കണ്ടിട്ടില്ല എന്തേ ഒരു വാർ, അതിൻ്റെ ഒരു എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അനുഭവിച്ചിട്ടില്ല. ഒരു 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 രീതിയിലും അനുഭവിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ചിലപ്പം വേറെ യുക്രൈനിലോ
അല്ലെങ്കിൽ യുക്രൈൻ അവിടുന്ന് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് വന്നിരുന്നു, ഞാന് വോളണ്ടിയറിംഗിന് പോയിട്ടുണ്ട്, അവിടുന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
നമുക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷെ നമ്മളീ നാലു പേർക്ക് പറയാം. പക്ഷെ കേരളത്തിൽ ഇരുന്നത് കേൾക്കുന്നവർക്ക്
പറയുമ്പോഴും നമ്മളിത് എക്സ്പീരിയൻസ് പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്യോ ചെയ്യൂല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദിച്ചത്.
പക്ഷേ വേറെ സാധനങ്ങൾക്ക് വില കൂടിയ രീതിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഇൻഫ്ലേഷൻ അടിച്ച് കേരളം, പിന്നെ പെട്രോളിന് പെട്രോളിന് വില
കൂടുതലും. അത് ബേസിക് ആയിട്ടുള്ള പാല് ബ്രെഡിങ് സാധനങ്ങൾക്കൊക്കെ നമുക്ക് ഇവിടെ നിയർലി ഒരു ഡബിൾ റേറ്റ് എടുത്ത് വന്നിട്ടുണ്ട് യുക്രൈൻ വരുന്ന സമയത്ത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ.
പിന്നെ കുറെ റെഫ്യൂജീസിനെ കണ്ടു ചെയ്തു യുക്രൈൻ എന്നുള്ള
ഓരോ പറഞ്ഞ കഥകൾ ഉണ്ടല്ലോ. ഓരോ അവിടുന്ന് യുക്രൈൻ ബോർഡർ നമ്മളെ ഫ്രണ്ട്സ് വന്നിനെ, ഏഴ് പേരോളം ഉണ്ടായിരുന്നെ. ഓര് പറഞ്ഞു വെച്ചാല് 1 km ക്യൂ കവർ ചെയ്യാന് എത്രയോ മണിക്കൂർ, 5 or 6 hours നിന്നിട്ടാണ് 1 km
ക്യൂ കവർ ചെയ്യാ അവരെന്താ വെച്ചാൽ ഉക്രൈൻ വാറിന്റെ തലേന്ന് വരെ അവര് അവര് ഉക്രൈനിലാണ്, അവരവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഈ വാർ സ്റ്റാർട്ട് ചെയ്ത് അന്നാണ് അവിടുന്ന് എടുത്തിരിക്കുന്നത്. കാരണം യുദ്ധം തുടങ്ങി, ഇനിയിപ്പോ ഓൽക്ക് അവിടുന്ന് രക്ഷപ്പെടുന്ന രക്ഷപ്പെടണം. അപ്പൊ അവര് ഏകദേശം 25-30 km നടന്നാണ് ബോർഡർക്ക് എത്തുന്നത്. അതുവരെ അവർക്ക് വണ്ടിയും കാര്യങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ എത്തിപ്പെട്ടിട്ട് ബോർഡറിനോട് അടുക്കും തോറും ടാക്സിക്കാരോ വേറെ വണ്ടിക്കാരോ അങ്ങോട്ട് പോകൂല. അപ്പൊ അവര് അത്രയും കിലോമീറ്റർ നടന്ന് ഈ ബോർഡർക്ക് എത്തി. പിന്നെ ഇവൻ പറഞ്ഞ സീൻ, അതായത് 1 km കവർ ചെയ്യാൻ വേണ്ടി 2 days ക്യൂ നിൽക്കും. കാരണം ബോർഡറിൽ കയറ്റി വിടൂല, അപ്പൊ അത് മൂവ് ചെയ്യണമെങ്കിൽ കുറച്ചുപേരെ കയറ്റി വിടുള്ളൂ.
ഒരു കിലോമീറ്ററിന്റെ ക്യൂ അല്ല, ആ ക്യൂവിന്റെ ലെങ്ത് തന്നെ കാണണം. എത്രയോ കിലോമീറ്റർ അത്രയും ആൾക്കാർ പുറത്തേക്ക് പോവാൻ നിൽക്കുകയാണ്.
ഇത് ഫസ്റ്റ് അറ്റാക്കിന്റെ ഡേയ്സിലല്ല ഇത് ഉണ്ടായത്,
ഫസ്റ്റ് സമയത്ത്. ആ സമയത്തിന് ഒരുവിധം മറ്റേ സ്ത്രീകളും മക്കളൊക്കെ ഒരു പുറത്ത് വന്നു. പക്ഷെ എന്താ വെച്ചാൽ ആ സമയത്തുള്ള ക്ലൈമറ്റ് വെദർ അതിന് ഭയങ്കര തണുപ്പ്
ഒരു
പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർക്ക് കയ്യിലും സാധനം പിടിച്ചു വരാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഇതൊക്കെ പോക്കറ്റിലിടണ്ട്, ആരും ലഗേജും ബാഗും ഒന്നും ഒരിക്കലും കൊണ്ടുവരാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് ഇവരൊക്കെ.
എന്റെ ഫ്രണ്ടിന്റെ ഒരു സീൻ വെച്ചാൽ ഓൻ പറഞ്ഞ കഥ വെച്ചാല്, ഓനെ നമ്മളിപ്പോ ഇവിടെ വരുമ്പോൾ വിസ ഉണ്ടല്ലോ, വിസ എക്സ്പയർ ആയിട്ട് നമ്മള് കാർഡിന് അപ്ലൈ ചെയ്യും, ഒരു റെസിഡൻസ് കാർഡിന്. ആ കാർഡ് കളക്ഷൻ നാളെയായിരുന്നു, അതായത് കുറച്ച് മാസങ്ങളോളം അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്ത് കാർഡ് കളക്ഷൻ നാളെയാണ്. ചെന്ന് നോക്കുമ്പോ അവിടെ ഓഫീസും ഒന്നും ഇല്ലാണ്ട് പോകാൻ തന്നെ പറ്റില്ല, എല്ലാം തകർന്നു. അന്ന് പിറ്റേന്ന് രാവിലെ ഒരാൾ 9 അപ്പോയിന്റ്മെന്റ് ഉള്ള സമയത്ത് ഓൻ അവിടുന്ന് ഇങ്ങോട്ട് പോളണ്ട് ബോർഡർക്ക് പോന്നോണ്ടിരിക്കുക.
ഞാനിപ്പോ ലാസ്റ്റ് വീക്ക് 2 weeks മുമ്പ് ജിമ്മില് ഒരു ഉക്രൈനിനെ കണ്ടുടോ. അവൻ പറയാ അവന്റെ നാട്ടിലൊക്കെ ഇപ്പോ ഈ പിന്നെ ബോംബ് വന്ന് വീണുള്ള ശബ്ദമൊക്കെ ആൾക്കാർക്ക് അതൊരു പുതിയ കാര്യമല്ല. അവൻ വെക്കേഷൻ അവിടെ പോയിത്ര, എത്രയോ വർഷങ്ങൾക്ക് ശേഷം പോകുന്നത്. അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ അവിടുത്തെ അവൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, അതൊക്കെ നോർമലാണ്, അതൊന്നും കാര്യമാക്കണ്ട. അവൻ്റെ ഒത്രയും ഫ്രണ്ട് അവർക്കൊക്കെ യുദ്ധം തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ആ സ്ലാവ ഉക്രൈനിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ലോഗനൊക്കെ പറഞ്ഞിട്ട് അവർ ആ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ന്യൂട്രലായിട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്യ്, നമ്മളാൾക്കാർ മരിക്കുന്നുണ്ട്, പിന്നെ ഈ വാർ നിർത്തണം എന്നുള്ള കുറച്ച് ആൾക്കാരുണ്ടെന്ന് അവൻ പറഞ്ഞു. കുറച്ച് ആൾക്കാർക്ക് ഇനിയും ആ ഒരു പഴയ സ്പിരിറ്റിൽ നിന്ന് നിൽക്കുന്നവരുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഇന്നസെന്റ് ആൾക്കാർ മരിക്കുന്നുണ്ട്. പിന്നെ കുറെ എന്താ ഇവര് ഈ യുദ്ധത്തിന് പോവാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യണം ചേട്ടാ, എത്ര രൂപ കൊടുക്കണം, ഡോളേഴ്സിന് കൊടുക്കണം, എത്ര, നല്ലൊരു പൈസ ഉണ്ട്, എന്നാലുള്ള അവർക്ക് ആ കൺട്രിയിൽ നിന്ന് എക്സിസ്റ്റ് ആവാനൊക്കെ പറ്റിപ്പോ. അതേപോലെ വെറുതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കയറ്റി കൊണ്ടുപോകണം വാറിന്.
അല്ല വാറിന്റെ സമയത്ത് എന്തായാലും ആൾക്കാർ വേണമല്ലോ യുദ്ധം ജയിക്കണം എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ
നമ്മളെ ഫ്രണ്ട് ഇവാങ്കന്റെ ബ്രദറിനൊക്കെ അങ്ങനത്തെ സീൻ ഉണ്ടായിരുന്നു,
ട്രെയിനിങ്ങും ഇതൊക്കെ വേണം. ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ താഴെ റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ കൂടെ കുറച്ച് ഫോറിനേഴ്സ് കൂടെ വർക്ക് ചെയ്യണം, അപ്പോൾ പോളിഷാരുണ്ട്. അപ്പോൾ മൂപ്പര് പറയാണ് ഇപ്പോൾ ഇവിടെ നമ്മളെ ഹൈസ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചധികം കാലം വെക്കേഷൻ ഉള്ളൊരു സമയമാണ്, ആ സമയത്ത് നമ്മളൊരു അഡൾട്ട്ഹുഡിലേക്ക് മാറുന്ന ഒരു സമയമാണ്. അപ്പോൾ പോളിഷ് ഗവൺമെൻറ് ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുക, അറ്റ്ലീസ്റ്റ് വൺ മന്ത് എങ്കിലും മിലിറ്ററിയിൽ നിങ്ങൾക്ക് ഒരു ബേസിക് ട്രെയിനിങ് എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായോ. അപ്പോൾ കൂടെ ഒരു റൊമേനിയക്കാരുണ്ടാവും, ഇപ്പോൾ ചോദിക്കണേ ഇന്ത്യക്കാരെന്താ ചെയ്യണത് നിന്നോട്, നമ്മളെ നാട്ടിൽ എന്താണ് നമ്മൾ ചെയ്യണത് ഉള്ളതെന്ന്.
മിലിറ്ററിയിലേക്ക് കൊണ്ടേക്ക് പിന്നെ നല്ല അഡ്വാൻസ്ഡ് ആയ കൺട്രീസിൻ്റെ മിലിറ്ററിയിലൊക്കെ പിന്നെ ഫോറിൻ ലീജിയൻസ് ലീജിയൻ എന്നല്ല പറയാം, ഒരു ഫോറിൻ ലീജിയൻസ് ഉണ്ട്, ഫ്രാൻസിനുണ്ട്. എനിക്കറിയുന്ന രണ്ടാൾക്കാർ ഫ്രഞ്ച് ആർമിയിൽ പോയി ചേർന്നവരുണ്ട്, യൂറോപ്പിലെത്തിയ ഉടനെ. എന്നിട്ട് അവർ നിർത്തി പോകുന്നു, അതിൽ 5 വർഷം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വിസ കിട്ടും, അല്ല സോറി പി ആർ കിട്ടും. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് ആർമിയിൽ ജോയിൻ ചെയ്യണു, നേരെ ആഫ്രിക്കയിൽ കൊണ്ടുപോയിടും അവർ ട്രെയിനിങ് കഴിഞ്ഞാൽ. അമ്മാതിരി ഈ പിന്നെ ഈ റിബല്യൻസിനേറ്റൊക്കെ കാര്യം ഫൈറ്റ് ഉണ്ടാവും അവിടുത്തെ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കോങ്കോൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അവർ അതേപോലെ ഇങ്ങനത്തെ ടീംസിനായിട്ടുണ്ടല്ലോ, ഫ്രഞ്ച് പൗരന്മാരവർ ഇടില്ല ഇതിൻ്റെ മുമ്പിൽ നേരെ ഇങ്ങനത്തെ. അതേ സെയിം സംഭവമാണ് യുക്രൈനിൽ ഇപ്പം നടക്കുന്നത്. ഒരുപാട് പോളിഷേര് ഒരുപാട് മരിച്ചിട്ടുണ്ട് ഇതിൽ, കൊളംബിയ, വെനസ്വേല. ഒരു ദിവസം $500 $200 കിട്ടണേ ഇവർക്ക്. അപ്പം ആരായാലും വന്ന് ചേരൂലേ, ഈ പൈസക്ക് പ്രശ്നം ഇല്ലാണ്ട് ചിന്തിക്കണം. ആ 10 ദിവസം പോയ $5,000 ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഇവിടെ കണ്ടില്ല ഇതൊക്കെ. ഇപ്പോൾ $5,000 എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു പൈസ ആയി തോന്നില്ല. ഇപ്പൊ നമ്മൾ അന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ തന്നെ അത് കട്ടായി പോയി. പിന്നെ ക്യാമറയിൽ എന്താ ചാർജ് എന്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് റഷ്യയിൽ ആ ISന്റെ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞേ, അത് രണ്ട് തജക്കിസ്ഥാനേരായിരുന്നു. തജക്കിസ്ഥാനിലൊരു ആളായി നിന്ന് പിടിച്ചു. ആ ആള് പറഞ്ഞത് എനിക്ക് ടെലിഗ്രാമിക്ക് ഒരു മെസ്സേജ് വന്നു, ഒരു അൺനോൺ നമ്പറിന്, ഇത്ര പൈസ തരാം, 5 ലക്ഷം റൂബിൾ തരാം. അതാ 5 ലക്ഷം റൂബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ $5,000 എടുത്തുള്ളൂ. അത് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ റഷ്യയിലെത്തിയിട്ട് അവിടുന്ന് ഞങ്ങൾ വെപ്പൺസും തരും, പോയി വെടിയൊക്കെ ആരെ വെടിയൊക്കെ ഉണ്ട് വെച്ചു, ഇന്നസെൻറ്റിനെ കാണുന്നവരൊക്കെ എന്നെ ലൊക്കേഷനിൽ വെടിയൊക്കെണം. ഇയാൾ അത് കേട്ടിട്ട് 2.5 ലക്ഷം റൂബിൾസ് ഫസ്റ്റ് അഡ്വാൻസ് കൊടുത്തു. ഇയാൾ എയർപോർട്ടിലെത്തി, ഇയാൾക്ക് ഡോക്യുമെൻ്റ് ആരും അറിയാത്ത ഒരാൾ കൊടുത്ത്. ഇയാൾക്ക് ഈ ടെലിഗ്രാമിൽ വന്ന മെസ്സേജിൽ ആളെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ഒന്നുമില്ല, ഇതാരാന്നൊന്നും അറിയില്ല. ഇയാൾ പിടിച്ചപ്പോൾ ലൈവില് പറയാണ്, ഇയാൾ പിടിച്ചപ്പോൾ റഷ്യക്കാരോട് പറയാണ്, ഈ വീഡിയോ ഇപ്പോഴും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നെറ്റിലും യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അങ്ങനെ അയാൾ സംസാരിച്ചിട്ട് അയാൾ ഈ കാണുന്നവരൊക്കെ കൊല്ലാണ് അത്ര പറഞ്ഞു ഇവിടെ പോയിട്ട്. പൈസയുടെ കാര്യം മാത്രമാണ് അപ്പൊ ആലോചിച്ച്, ഈ ആലോചിച്ച് ഈ ഇന്നസെന്റ് ഈ ഇത്രയും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ $500 ഒരു ദിവസം കിട്ടാന്ന് ആര് ആർമിയിൽ പോയി ലീഗലായി ഫൈറ്റ് ചെയ്യാൻ എന്തായാലും നിക്കില്ലേ.
പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ പി ആർ പോലത്തെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്ന് ട്രൈ ചെയ്യും ആരാണെങ്കിലും.
അതെ, ഈ യുദ്ധം
കാര്യങ്ങളിലൊന്നല്ല, ഇതുപോലെ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചത്.
അല്ല, അവിടുന്ന് പറഞ്ഞ റെഫ്യൂജീസ് ഉണ്ട്, അത് എത്രത്തോളം ആൾക്കാരെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇവരെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന്
ഫസ്റ്റ്
റെഫ്യൂജീസ് ഒക്കെ എല്ലാവർക്കും. ഇപ്പൊ ഫ്രാൻസ് ഇപ്പൊ പോളണ്ടിക്ക് എത്തിയ ആൾക്കാർക്കൊക്കെ നമ്മളന്ന് ഇവിടെ ബസ് സ്റ്റാൻഡ് പോയിട്ടില്ലേനോ,
നമ്മള്
മലയാളീസ് ഉണ്ടായിരുന്നു, പോളിഷാർ ഉണ്ടായിരുന്നു. അവിടെ വന്ന റെഫ്യൂജീസിനൊക്കെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ, ഫ്രാൻസ്, ജർമ്മനി ഇതുപോലത്തെ രാജ്യങ്ങൾക്കൊക്കെ പോകാനുള്ള ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാം എടുത്തുകൊടുക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നെ ആ രാജ്യങ്ങൾക്ക് തന്നെ പി ആറും കാര്യങ്ങളെല്ലാം കിട്ടാൻ, ഇപ്പോ ആ യുദ്ധം കാരണം തന്നെ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്ത് സെറ്റിൽഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിന് ഒരുപാട് യുക്രൈനെക്കാട്ടിലും എത്രയോ ബെറ്റർ ഓപ്പർച്യൂണിറ്റി
ആൾക്കാർക്ക് ജർമ്മനി, ഫ്രാൻസ് ഇങ്ങനെ പല കൺട്രീസും അവർക്ക് ഇത് കൊടുത്തിരുന്നു.
US ഉണ്ടായിരുന്നു, അയർലൻഡ് ഉണ്ടായിരുന്നു.
പക്ഷെ എല്ലാവർക്കും അതൊരു ബെനിഫിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. നേറ്റീവ് ഉക്രൈനിയൻസിന് പോലെ ലാൻഡ് തന്നെയാണ് എപ്പോഴും.
എല്ലാവർക്കും ആ ഡിഗ്നിറ്റിയോട് കൂടി മരിക്കാൻ തന്നെ ആഗ്രഹം, മനസ്സിലായോ, ഓരോ ലാൻഡിൽ. അല്ലാതെ പുറത്തു പോകാൻ ഒരാൾ
അവിടെ വന്നിട്ട് സെറ്റിൽ ആയിട്ടുള്ള ഫോറിനേഴ്സിന് ഡെഫിനറ്റ്ലി അതൊരു ചിലപ്പോൾ ഫീൽ ചെയ്യാൻ ഉണ്ടാവാം. പക്ഷേ
ഫ്രണ്ടിന് കാർഡ് കിട്ടുന്ന തലേന്ന് ആണ്. അവനെ കാർഡ് കിട്ടിയിരുന്നെങ്കിൽ അവൻ ഇതേപോലെ ജർമ്മനിയിൽ എവിടെയെങ്കിലും പോയിട്ട് അവന് പിആറിന് അപ്ലൈ ചെയ്യായിരുന്നു. പക്ഷെ അവന് കാർഡ് കിട്ടുന്നതിന്റെ തലേന്നാണ് ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്തതും അവന് കാർഡ് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവൻ ആ ഒരു ഇൻസിഡന്റിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു.
അങ്ങോട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഞാൻ മറ്റേ ബോർഡർ പോയി എന്ന് പറഞ്ഞില്ലേ, ഒരു വലിയൊരു ബാസ്കറ്റ് ബോൾ സ്റ്റേഡിയം അവർ ഇതിനു വേണ്ടി റെഫ്യൂജി ക്യാമ്പ് ആക്കിയിരുന്നു യുക്രൈൻ ബോർഡറിലെ ഒരു പോയിന്റില്. അവിടെ ഒരു വലിയ വെയർ ഹൗസിൽ കാണാം, ട്രക്സിൽ ഫുള്ള് സാധനങ്ങൾ വന്നിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളതും ഫുഡും കാര്യങ്ങളൊക്കെ ഫുൾ സ്റ്റോക്ക് ചെയ്യുന്നു. ഇവർക്ക് ഒന്നിന്റെ കുറവും വരുത്തിയിട്ടില്ല, അത്രക്കും നല്ല രീതിക്കാണ് റെഫ്യൂജീസിനെ നോക്കിയിരുന്നത്. അതിന് വേണ്ടിട്ട് സഹകരിക്കുന്ന ഒരുപാട് വോളണ്ടിയേഴ്സും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു അനുഭവം. ഞാൻ രണ്ടു ദിവസം ഉണ്ടായിരുന്നു അവിടെ.
ഓക്കെ,
ഇത് പറയാം. ഇതിപ്പോ ഈ സഹകരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മളെ നാട്ടിലാണെങ്കിലും പ്രളയത്തിന്റെ സമയത്ത് ഇതുപോലെ സ്കൂളുകളിൽ ഞാൻ കോളേജിന്റെ NSS ക്യാമ്പിലായിട്ട് ഭാഗമായിട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് ഇതേപോലെ തന്നെ ആൾക്കാർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വരും. ഇപ്പൊ നമ്മളെ ഈ വന്ന 34 കോടിയുടെ അബ്ദുറഹിമിന്റെ കേസിലും
അതും
ഇതൊക്കെ കാണുന്ന യൂണിറ്റി ആണ് കാണുന്നത്.
പക്ഷെ ആ ഈ 34 കോടി പിരിക്കാനുള്ള ആൾക്കാരെ വിചാരം ഇതിന്റെ പിന്നില് ഇപ്പൊ ഈ ഒരു മാസമായിട്ട് ആൾക്കാർ പ്രവർത്തിച്ചു തുടങ്ങണം എന്നുള്ള അല്ല, ഇതിന്റെ പിന്നിൽ ഒരു വർഷത്തോളം അതിന്റെ മുകളിൽ നടക്കുന്ന ടീംസ് ഉണ്ട്. അവര് ഇപ്പൊ ഞാനൊരു ലീഗുകാരനൊന്നും അല്ല കേട്ടോ, പക്ഷെ KMCC ഇതിന്റെ പിന്നിൽ നല്ല പ്രവർത്തിച്ചിട്ടുണ്ട് ഗൾഫിലും അവിടെ അവിടെ ആ ടൈമിൽ ഒരുപാടായിട്ട് ഇതിന്റെ പിന്നിൽ ലീഗലി ആയിട്ടും കുറെ ആയിട്ടൊക്കെ നടക്കുന്ന KMCC അങ്ങനെ 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 നടക്കുന്ന ഒരുപാട് പള്ളികളിലും മറ്റേ ഒരുപാട് അന്യമതസ്ഥരായാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാവരും ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുണ്ട് സംഭാവന, കർണാടകയിൽ നിന്ന് ഒരുപാട് സ്ഥലത്തു നിന്നുണ്ട്.
കാരണം
പുള്ളിക്കാനിട്ട ആ പോസ്റ്റിലാണ് ഒട്ടുമിക്ക ആൾക്കാർ അതങ്ങോട്ട് നല്ല രീതിയിൽ കത്തി കയറിയത്. ഞാൻ അറിഞ്ഞത് പോസ്റ്റിലായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു ബോച്ചെ ആൻഡ് സാബിൻ സ്പയേഴ്സിന് വലിയൊരു പങ്കുണ്ട് ഇതില്.
ഈ ആപ്ലിക്കേഷനിലെ ആപ്ലിക്കേഷൻ അയൽവാസിയാണ് നമ്മള് നാട്ടിലെ ഗ്രൂപ്പില് മെസ്സേജ് വന്നു നമ്മളെ ഇന്ന ഇന്ന വ്യക്തിയാണ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ ഇയാളെന്നെ ആണോ? അപ്പൊ പിന്നെയാണ് ഫോട്ടോ കണ്ടപ്പോ നമ്മളെ അയൽവാസി മൂപ്പര് സ്പൈൻ കോഡ്സ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഒരേ ഫേം ഉണ്ട്. അപ്പൊ ഒരാണ് ഇതൊക്കെ
ചെയ്തിട്ടുള്ളത്.
അതന്നെ പറഞ്ഞത്. അപ്പൊ നമ്മളില്ലേ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അവരെ മതം ജാതി ഇതൊന്നും നോക്കാതെ നമ്മള് എല്ലാരും സഹായിക്കണം ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് നമ്മളെ മലയാളീസ് പലതവണ പ്രൂവ് ചെയ്ത കാര്യമാണ്. ഇനി ഈ യുദ്ധത്തിന്റെ ടോപ്പിക് തന്നെ തിരിച്ചു വരാം. വേൾഡ് വാർ 2 നടന്നപ്പോ നിശ്ചിന വേൾഡ് വാർ 2 ഫസ്റ്റ് ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ രണ്ട് ടീംസ് കോൺഫ്ലിക്ട് ഉണ്ടായപ്പോ ആരും അറിഞ്ഞിരുന്നില്ല ഇത് വേൾഡ് വാർ 2 ആവാൻ പോവാണ്. ആർക്കും അറിയില്ലായിരുന്നു. ജസ്റ്റ് ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ടാവും രണ്ട് ടീംസ്. പക്ഷേ പലതായിട്ട് പലവിധ അറ്റാക്സ് നടന്നിട്ടുണ്ട്. ഇപ്പൊ ഗഡാൻസ്കിൽ നടന്നിട്ടുണ്ട് റഷ്യൻ അല്ല ജർമ്മൻ ഷിപ്പിനെതിരെ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അറ്റാക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ ആൾക്കാർക്ക് ഇത് അറിയില്ല. ഇതൊരു രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്ന ആർക്കും അന്ന് അറിയില്ല. ഇന്നും സെയിം സംഭവമാണ് നടന്നത്. ഇത് യുക്രൈനിൽ എന്ന് വാർ തുടങ്ങി അന്ന് മുതൽ വേൾഡ് വാർ 2 ശരിക്കും പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ തുടങ്ങിയിരിക്കണം. എക്കണോമിക്കലും തുടങ്ങിയിരിക്കണം അന്ന് മുതൽ ബ്രിക്സും കാര്യങ്ങളൊക്കെ ഒന്നുപാടി സ്ട്രോങ് ആയി വന്നതും യുദ്ധം ഒന്നുപാടി അവിടെ സ്ട്രോങ് ആയതും. നേരെ ഇപ്പോൾ നോക്ക് യുക്രൈനിലും യുക്രൈനും റഷ്യയും യുദ്ധം, ഫലസ്തീൻ ഇസ്രായേൽ ഇറാന് തായ്വാനും ചൈന. ചൈനൻ്റെ ഷിപ്പ് ചൈനൻ്റെ ഫൈറ്റർ ജെറ്റ്സും ഷിപ്പും ഒക്കെ എത്ര ഇവരെ വാട്ടർ സ്പേസിലോട്ട് ഒരുപാട് തവണ മാസത്തിൽ 2-3-4 തവണ ഒക്കെ കടക്കുന്നുണ്ട്. അവർ ഒരുപാട് തവണ വാൺ ചെയ്യുന്നുണ്ട് ആ തായ്വാന്. അത് ചൈന നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. ചൈന ഏതോ ഒരു അവരൊരു സ്ഥലത്ത് ഈ തായ്വാന്റെ ഇതുണ്ടല്ലോ ഗവൺമെന്റ് പാർലമെന്റ് മന്ദിരം എന്നൊക്കെ പറയില്ല നമ്മള് അവരെ ജസ്റ്റ് പാർലമെന്റ് ബിൽഡിംഗ് ഇല്ലേ അതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് അവിടെ ട്രെയിൻ ചെയ്യുന്നൊക്കെ കറക്റ്റ് അതിന്റെ കോപ്പി ഉണ്ടാക്കിക്കുക ആ ചൈന. അങ്ങനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് അവര്
പിടിച്ചെടുക്കാനുള്ള.
ആ അപ്പൊ ഇതെന്താ വെച്ചിട്ടാ ഇതിപ്പോ രണ്ട് ശക്തികളായി മാറി. ഒന്ന് ഇറാന്, റഷ്യ, ചൈന, ഈ കൺട്രീസ് അങ്ങനെ ഒരു ശക്തികള്. ഈ യമന് പിന്നെ ഇവിടെ നാറ്റോന്റെ എല്ലാ കൺട്രീസ് ഉണ്ടെന്ന് പറയില്ല.
യു കെ ഫ്രാൻസ്
US ഇസ്രായേല് ഈ ഓസ്ട്രേലിയ ഈ കൺട്രീസ് ഇങ്ങനെ ആയി മാറും. ജർമ്മനിയൊക്കെ മനസ്സിലായോ ഇന്ത്യ ഒരു ലിബറല് ആ ഒരു ന്യൂട്രൽ ആയിട്ടേ നിക്കുള്ളൂ ഞാൻ എന്റെ എഴുതി. ഇതുവരെ ഇന്ത്യ അങ്ങനെ ഹിസ്റ്ററിയിൽ നിന്നിട്ടുള്ളൂ.
പക്ഷെ ജിയോഗ്രഫിക്കലി റഷ്യന്റെ ചൈനയുടെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോ
പക്ഷെ എന്താ പറയുക, ചൈനയും ഇന്ത്യയുള്ള പ്രശ്നം ഒരുപാട് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ചൈനന്റെയും ഇന്ത്യന്റെ മെയിൻ ശത്രുവാണ് ചൈന. അപ്പൊ ചൈന ഉള്ള ഒരു അലയിൽ ഇന്ത്യ
ചേരുവെന്നുള്ളതാണ്ണ്ടല്ലോ. കാരണം ചൈന ഒന്ന് താന്നു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കൂടെ.
എന്താ പറയുക, ബ്രിക്സിന്റെ മിഷന് മുമ്പ് ഈ എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ, ബ്രിക്സ് വന്ന ശേഷം ഇന്ത്യൻ ചൈനയും ഉള്ള പിന്നെ ബന്ധങ്ങൾ ഒന്നുപാടി സ്ട്രോങ് ആയിട്ടുണ്ട്.
ബ്രിക്സിന്റെ ആ മീറ്റിംഗ് നടക്കുന്നതിനോടനുബന്ധിച്ചാണ് ഞാൻ പറഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ എപ്പോഴും കേട്ടിരുന്നു ചൈന എപ്പോഴും നമ്മളെ മറ്റേ അതിരിങ്ങനെ
പ്രശ്നം.
അപ്പൊ ആ സമയത്ത് അത് നടന്നതിന് ശേഷം അതിന്റെ ആ ഒരു ടൈമിൽ തന്നെയാണ് കുറെ ട്രൂപ്സ് ഇന്ത്യന്റെ സൈഡിൽ നിന്ന് ചൈനയുടെ സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞിട്ടുണ്ട്. അപ്പോ അത് ഒരു സന്ധി സംഭാഷണം പോലെ ഈ ബ്രിക്സും കാര്യങ്ങളൊക്കെ അതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്.
ഓക്കെ, ഇപ്പൊ വാർ ഇവിടെ യൂറോപ്പും ഇവരുമാണ്, യൂറോപ്പിലും പിന്നെ മിഡിൽ ഈസ്റ്റിലുമാണ് വാർ. ഇതിൽ പ്രശ്നം ഇവിടെ വാറുണ്ടായാലോ ചേട്ടാ, മിഡിൽ ഈസ്റ്റിൽ വാറുണ്ടായാലോ എഫക്ട് ചെയ്യാൻ നമുക്ക്, നമുക്ക് പറഞ്ഞാൽ മലയാളീസിന് നമുക്ക് എഫക്ട് ചെയ്യും. ഓയിലിന്റെ കാര്യത്തില് നമുക്ക് ആൾറെഡി ഇതിന്റെ ഒരു
എഫക്ട്.
എന്താ അറിയോ, ഈ പെട്രോൾ ഡോളറാണ്, പെട്രോൾ ഡോളറിനെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ സ്റ്റോക്ക് മാർക്കറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ഭയങ്കരമായിട്ട് കൊളാപ്സ് ആവും, സാധനങ്ങൾക്ക് വില കൂടും. പെട്രോൾ എത്രങ്ങാനും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഇത് നിൽക്കും, ഇതിന്റെ വരവ് നിൽക്കും. 20 മില്യൺ ബാരൽസ് വേണം യു എസിന് ഒരു ദിവസം, 20 മില്യൺ ബാരൽസ് വേണം ഒരു ദിവസം യു എസിന് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കൺട്രി പെട്രോള്, അവരാണ് ഏറ്റവും കൂടുതൽ ബാരൽസ് ഇത് ചെയ്യുന്നത്.
പക്ഷെ എന്താ ഞാൻ പറഞ്ഞത്, ഈ പെട്രോൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിൽ പെട്ടെന്ന് വരുന്നതല്ലോ കാറിലും ബൈക്കിലും ഇതിലൊക്കെ ഉപയോഗിക്കുന്ന പെട്രോൾ. പക്ഷെ അത് മാത്രമല്ല, മാനുഫാക്ചറിങ് ഇതിൽ പെട്രോൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങൾക്കും പെട്രോൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ, ഓക്കെ പെട്രോൾ ഇല്ല ട്രാൻസ്പോർട്ടേഷൻ നിൽക്കും അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. മാനുഫാക്ചറിങ് നടന്നില്ലെങ്കിൽ തന്നെ അത്രയും സാധനങ്ങൾ പ്രൊഡക്ഷനും കൺസംപ്ഷനും ഒക്കെ നിൽക്കും. അപ്പൊ അത് ഭയങ്കര പ്രശ്നം തന്നെയാണ്.
അതാ പറഞ്ഞേ. അപ്പോ എന്താ ചേട്ടാ, ഇപ്പോ ഈ എന്താ സംഭവം എന്നറിയോ, ഇത് ഇതിൽ ഈഗോ ക്ലാഷും അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോ ഫസ്റ്റ് എംബസി അറ്റാക്ക് ചെയ്തു ഇറാഖിലുള്ള,
അല്ല ഇറാനിലുള്ള ലെബനൻ എംബസിന്,
ഇറാന്റെ എംബസി അതെ. അതെന്താ അറിയോ, ഒരു എംബസി അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്തിന് അറ്റാക്ക് ചെയ്ത പോലെ, ആ സ്പേസ് ആ രാജ്യത്തിന്റെയാണ്. അതിന് അറ്റാക്ക് ചെയ്തു എന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടിക്കണം എന്നുള്ളത് ഇവര് ഇവർക്ക് ലീഗലി.
ഇവരിപ്പോ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം എന്താ പറയുന്നത്, ഇസ്രായേല്
എന്താ വെച്ചാ ഇവരെ പ്രോക്സീസിനൊക്കെ ഇവര് ഫണ്ട് ചെയ്യല്ലേ, ഐ മീൻ ഊത്തീസ്, ഇറാഖിലുള്ള പിന്നെ ഹിസ്ബുള്ള, ലെബനനിലുള്ള ഹിസ്ബുള്ള, പിന്നെ ഇറാഖില്, സിറിയയില്, ഇവിടൊക്കെ ഉള്ള ടീംസിന് വെപ്പൺസും പൈസയും അവരെ റൺ ചെയ്യുന്നത് മൊത്തം ഇവരാണ്, ഇറാനാണ്. പക്ഷെ അത് ഇറാന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാതെ അവർ ഇവരെ ഈ പ്രോക്സീസിനെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, അവരെ കൺട്രി അതിൽ ഇൻവോൾവഡ് അല്ല, അവരെ കൺട്രി കൺട്രീനെ ഒരു ലീഗലായിട്ട് ആർക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, ഈ കൺട്രീസ് വെച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യും. പണ്ടത്തെ പോലെ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വന്നുകൊണ്ട് വെസ്റ്റേൺ കൺട്രീസിനും പിന്നെ ഒരു ബോംബിട്ട് ഓടായിരുന്നു, ആരും ചോദിക്കാനും പറയാനും പറ്റില്ല. ഇപ്പം അതൊക്കെ മാറി, ഇപ്പം തിരിച്ചടിക്കാൻ ഒരുപാട് ആൾക്കാരായി, ഇവർ മനസ്സിലാക്കി ആര് ഈ കൺട്രീസൊക്കെ പഠിച്ചു, ഈ ഇറാനും ഇറാഖും ഇവരൊക്കെ പഠിച്ചു, എന്ത് പഴയ പോലെ അല്ല, നമ്മളടുത്തും ടെക്നോളജി വേണം എന്നാലും മുന്നോട്ട് പോവാൻ, മനസ്സിലായോ? അപ്പോൾ എന്താ പറയുക, ഇവരില്ലേ ഇറാന് ലാസ്റ്റ് അറ്റാക്ക് ചെയ്തപ്പോൾ 350 വെപ്പൺസാണ് വിട്ടത് ഇവിടേക്ക്, ഇസ്രായേലിലേക്ക്, ഡ്രോൺസും എല്ലാം കൂടി, ഹൈപ്പർസോണിക് മിസൈൽസ്, അതിൽ ഡ്രോൺസൊക്കെ ഒട്ടുമിക്ക ഡ്രോൺസ് അവരെ അയൺ ഡോം അടിച്ചിട്ടു, പിന്നെ മിസൈൽസും അടിച്ചിട്ടു. പക്ഷെ ഹൈപ്പർസോണിക് 6 ഹൈപ്പർസോണിക് ഇട്ടതിൽ 6 അവിടെ ചാടി.
സംഭവം എന്താ പറയാ, ഈ ഡ്രോണൊക്കെ നല്ല സമയം എടുക്കും, കാരണം ഏകദേശം 1500 കിലോമീറ്റർ എന്തോ ഡിസ്റ്റൻസ്, 1200 കിലോമീറ്റർ എന്തോ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഡ്രോണ് വിട്ടിട്ട് അതവിടെ എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും എങ്ങനെയാലും 2-3 മണിക്കൂർ നല്ല സമയം എടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സമയത്ത് ട്വിറ്ററിലൊക്കെ ഉണ്ട് ഇതിങ്ങനെ പോണത് വീഡിയോ എടുത്തിട്ട് ആൾക്കാർ
പോസ്റ്റ് സ്ട്രാറ്റജി നോക്ക്. പക്ഷെ ആദ്യം ഈ ഡ്രോണ് വിട്ട് അത് ഇത്ര ടൈം അവിടെ എത്തുമ്പോത്തിന് ഈ പിന്നെ ഈ അയൺ ഡോം എൻഗേജ്ഡ് ആവും, പിന്നെ ആ നേരത്തെ തന്നെ ഇറാ ലെബനന്ന് ഹിസ്ബുള്ളാക്ക് ഇവര് കമാൻഡ് കൊടുത്തു നിങ്ങളും മിസൈൽസ് വിടണം ആൻഡോമിനെ ബിസി ആക്കാൻ, എന്നിട്ട് ഇവര് ഇവരെ മിസൈൽസും വിടും. പിന്നെ ഹൈപ്പർസോണിക് 400 സെക്കൻഡ്സ് കൊണ്ടാണ് അവിടെ എത്തുന്നത്, ഈ 1200 കിലോമീറ്റർ 400 സെക്കൻഡ്സ്.
പക്ഷെ ഇത് ശരിക്കും ഇറാൻ ഒരു അറ്റാക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ പറയുക,
ജസ്റ്റ്
അവരെ ഫേസ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസിനെക്കാളും ഇസ്രായേലിന് അത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട്
$1 billion. അതെ, ആ ഒരു ഒറ്റ ദിവസത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് $1 billion. എങ്ങനെ ലോകത്ത് യുദ്ധം നിൽക്കുക പാരിസേ? $1 billion ആ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ടൈമിന് ചെലവാണെങ്കിൽ യുദ്ധ കമ്പനികൾ എന്തുകൊണ്ട് വാറ് നിർത്തണം? അത്രയും കൂടുതൽ പൈസ ജനറേറ്റ് ചെയ്യുന്ന എന്തുണ്ടെന്ന് ഈ ലോകത്ത്? ഇത് ഒരു ബിസിനസ്സുകാരൻ ഇത്ര തോനെ പൈസ അവന് ജനറേറ്റ് ചെയ്യുന്ന ഒരു സംഭവം, അവന് യുദ്ധം ഉണ്ടാക്കില്ല, വേറെന്താ വേണ്ടത്? യുദ്ധം ഇങ്ങനെ നടക്കണം ലോകത്ത്, അപ്പോഴുള്ള മണിക്കൂറിലും സെക്കൻഡ്സിലൊക്കെ മില്യൺസും ബില്യൺസും ജനറേറ്റ് ആവും.
ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാനുണ്ടല്ലോ, വാർ ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമുണ്ട്, നല്ല ഫിലിമാണ്,
നല്ല ഒറിജിനൽ കഥയാണ്,
ട്രൂ സ്റ്റോറിയാണ്. അതെ, അതിലവര് കാണിക്കുന്നുണ്ട് എത്ര പോയിന്റ് സംതിങ് പെർസെന്റ് ഓഫ് ദ ഹോൾ വാർ അമേരിക്ക എന്തോ കോൺട്രാക്ട് കിട്ടിയപ്പോ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത്. അവര് ഭയങ്കര ലാവിഷ് ലൈഫ് സ്റ്റൈലും അപ്പാർട്ട്മെന്റും.
ആ സിനിമ ഒന്ന് കാണേണ്ട തന്നെയാണ്. രണ്ട് സ്റ്റോറീസ് ഉണ്ട്. ഒന്ന് അവരെടുത്ത ഹാർഡ് വർക്ക്, അവര് എത്രത്തോളം റിസ്ക് എടുത്തിട്ടുണ്ട് അവരെ ആ ഒരു അച്ചീവ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട്. എന്താ വെച്ചാ അവര് പിന്നെ
ജോർദാനിൽ നിന്ന് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യില്ല,
ഇറാഖിലോട്ട് ഡ്രൈവ്, ജോർദാനിൽ നിന്നാണോ അത്, ഇറാഖിൽ ഒരു നല്ലൊരു എന്താ ഒരു സ്ഥലം പറയല്ലോ, ആ ഒരു റോഡിന് എന്തോ ഒരു പേര് പറയാം,
നിങ്ങട്ട് വണ്ടി എടുത്ത് പോകുന്നെ. പിന്നെ അറിയണത് അത് ട്രയാങ്കിൾ ഓഫ് ഡെത്ത് ആയിരുന്നു എന്നുള്ളത്. അവര് ടെററിസ്റ്റുകൾ ചേസ് ചെയ്യണ സീനൊക്കെ വരുന്നുണ്ട്. അടിപൊളി പടമാണ്.
അവര്
അല്ല, അവന് ജൂയിഷല്ലായിരുന്നു, അവര് ഇൻവെസ്റ്റർ എന്തോ
ജൂയിഷല്ലേ, രണ്ടാളും ജൂയിഷല്ല. അവരെന്നിട്ട് ചെയ്ത കാര്യം കണ്ടില്ല, അവര് USSR ഇവിടെ പോയിട്ട് അൽബാനിയിലല്ല അവര് പോവാ,
അൽബാനിയ പോയിട്ട് റീപാക്കേജിങ് ചെയ്തിട്ട്, അതായത് ചൈനീസ് അമോ റീപാക്കേജിങ് ചെയ്തിട്ട് അവര് എക്സ്പോർട്ട് ചെയ്യും.
ആ സിനിമ ഒന്ന് കാണണ്ടാണ്, അതിന്റെ ലെസൺസ് നല്ല പഠിക്കാനുള്ളതാണ്.
എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു
വാർ ഡോഗ്സ്. അതെ അതെ, അപ്പോ പറഞ്ഞു വരേണ്ടത് അതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളും അവരൊരു നല്ലൊരു പെർസെന്റേജ് തന്നെ GDP നല്ലൊരു പെർസെന്റേജ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്
മിലിറ്ററിയിലാണ്.
ഇൻക്രീസ് ചെയ്ത് വരികയാണ് ആ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൂ. ഇപ്പൊ നമ്മളെ രാജ്യം ഇന്ത്യ ആയാലും എല്ലാരും കാരണം അതൊക്കെയാണ്. മനസ്സിലായി? ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ നമ്മളൊന്നും പാടി മിലിറ്ററിയുടെ പ്രൊഡക്ഷനിലും ഈ മിലിറ്ററിയില് നമ്മള് വെപ്പൺസ് ഒക്കെ പ്രൊഡക്ഷൻ ചെയ്യാം, അതൊന്നും പാടി ഇനി ഫ്യൂച്ചറിലൊക്കെ നമ്മളതിൽ ഫോക്കസ് ചെയ്യണം നമ്മളെ കൺട്രി. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ ഇറാനൊക്കെ പറഞ്ഞാലുമില്ലേ, അവർക്ക് അവരെ ഓമേഡ് കുറെ സംഭവങ്ങളുണ്ട്. അവര് ഈ ഹൈപ്പർസോണിക് ഹൈബർ എന്നൊക്കെ പറഞ്ഞു എത്ര തരം മിസൈൽസ് ഉണ്ട് അറിയാം അവരുടെ അടുത്ത്. പിന്നെ റഷ്യക്ക് ഡ്രോൺസ് കൊടുത്തു, ഡ്രോൺസ് ഒക്കെ ഉണ്ട് അവരുടെ സ്വന്തമായിട്ടുള്ള ഡ്രോൺസ് ഉണ്ട്.
ഇതുപോലെ പല മിസൈൽസും കാര്യങ്ങളൊക്കെ
ഇന്ത്യൻ്റെ അടുത്തുണ്ടോ ഡ്രോൺസ് ഒക്കെ
ചെയ്യുന്നത്? ഫൈറ്റർ ജെറ്റ് ഒക്കെ.
പക്ഷെ ഇന്ത്യൻ്റെ എങ്ങനെ അറിയാം, ഇന്ത്യ പകുതി ടെക്നോളജിയും ഇന്ത്യൻ്റെ ടെക്നോളജിയും പാടിയുള്ള ക്ലബ്ബ്, ഇപ്പൊ ഫ്രാൻസും ഇന്ത്യയും ക്ലബ്ബ് ചെയ്തിട്ടുള്ള അങ്ങനെ അങ്ങനത്തെയൊക്കെയാണ്. മനസ്സിലായ ഇതിലിപ്പോ ടോപ്പ് പിന്നെ ഇവര് ഉഷാറാണ്. ആര്, തുർക്കിയുടെ ഡ്രോണാണ് ഏറ്റവും അടിപൊളി ഡ്രോൺ. പല കമ്മി കുറെ കാര്യം രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് ഇവര് ഉക്രൈനെ കഥ ഉപയോഗിച്ചിരുന്ന തുർക്കിയുടെ ഡ്രോൺ. അത് നമ്മളെ ഇയാളില്ലേ, എർദോഗല്ലേ, എർദോഗന്റെ മരുവനാണ് ആ കമ്പനിയുടെ CEO. പിന്നെ അങ്ങനെ ഉണ്ട്. പിന്നെ അതേപോലെ ഈ വെപ്പൺസിന്റെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അത് പഠിക്കാൻ വേണ്ടിട്ട്. ഇവരിപ്പോ റീസെന്റ്ലി ഈ ഇവരുണ്ടല്ലോ, ആര്, ഇറാന്റെ ഒരു പിന്നെ സേനയിലുള്ളൊരു മേധാവി പറഞ്ഞു, ഞങ്ങളെ ഇസ്രായേൽ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കാൻ നിങ്ങൾ ഇതുവരെ കാണാത്ത വെപ്പൺസ് ഉപയോഗിച്ചിട്ടില്ല.
US പറയുന്നുണ്ട് ഇറാനുമായിട്ടുള്ള യുദ്ധം നിർത്തണം എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US ഒരുവിധം അറബ് രാജ്യങ്ങളിലൊക്കെ മിലിറ്ററി ബേസസ് ഉണ്ട്, സൗദിയിലൊക്കെ മിലിറ്ററി ബേസ് ഉണ്ട്. അപ്പോൾ ഇറാൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇങ്ങളെ നേരിട്ട് അറ്റാക്ക് ചെയ്തോളണം എന്നില്ല, പക്ഷേ ഈ രാജ്യങ്ങളിലൊക്കെ മിലിറ്ററി ബേസിനെ അറ്റാക്ക് ചെയ്യുന്നു. മിലിറ്ററി ബേസ് അറ്റാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കൻ്റെ മിലിറ്ററി ബേസ് സൗദിയിൽ ഉണ്ടെങ്കിൽ സൗദി എക്കോണമിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പെട്രോൾ ഡോളറിനെ അത് ബാധിക്കും.
ഇറാൻ കൊറേ വീഡിയോസ് ഇറക്കുന്നുണ്ട് ട്വിറ്ററില്, അവരെ വെപ്പൺസ് ഇതുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വീഡിയോ ഇറക്കിയ പോലത്തെ വെപ്പൺസ് അവര് പറയുന്നത് പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഡേഞ്ചർ ആണ്. ഇപ്പൊ ഇനി അവർക്ക് കൊറേ ഐഡിയാസ് ഉണ്ട് ചെയ്യാനേ ഈ വേൾഡ് വാർ 3 ഇതാക്കണം നയിക്കാൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് എല്ലാവരും കൊണ്ട് അറ്റാക്ക് ചെയ്ത് അവര് ദുബായിക്കും സൗദിക്കും രണ്ടു മൂന്നാലും മിസൈലാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആകെ അതാ ചെയ്യാ.
വേൾഡ് വാർ അവിടെ തുടങ്ങി,
വേൾഡ് വാർ തുടങ്ങേണ്ടതല്ല, എക്കണോമിക്കലി എല്ലാരും വീക്കാവും പെട്രോളിന്റെ കാര്യത്തിലൊക്കെ. ഇപ്പൊ ഈ ഹൂത്തീസ് തന്നെ ജസ്റ്റ് ബ്ലോക്ക് ചെയ്തിട്ട് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായി ഹൂത്തീസ് ബ്ലോക്ക് ചെയ്തിട്ട്. ഇപ്പോ കൊറേ കാര്യങ്ങൾ ഇതിൽ ഇതുണ്ട്. എന്താ വെച്ചാൽ ന്യൂ വേൾഡ് ഓർഡർ വരാൻ നിൽക്കുകയാണ്. ഒരു എന്താ പറയാ, നമ്മളെ ഇവരില്ലേ ഈ യു എസിന്റെ കയ്യിൽ നിന്ന് നമ്മളെ യൂണിപോളാർ എന്നൊക്കെ പറയുന്ന ആ ഒരു വെർഷൻ മാറിയിട്ട് ഇപ്പോ ഒരു മൾട്ടിപ്പിൾ പവർ ആയി മാറി കൺട്രീസിന്റെ കാര്യത്തില്.
യു എസ്, റഷ്യ, ചൈന,
ആ ഇതിൽ ലിബറൽ ഓർഡർ ആണല്ലോ ഈ പിന്നെ കോൾഡ് വാർ കഴിഞ്ഞ ശേഷം വന്നത്.
ലിബറൽ, ഇത് കോൾഡ് വാറിന് ശേഷം ലിബറൽ ഓർഡർ യു എസ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മൾ എൽ ജി ബി ടി ക്യൂ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വന്നത്,
അജണ്ടാസ്
പുഷ് ചെയ്ത് തുടങ്ങിയത്. അപ്പോ ഈ സമയത്ത് റഷ്യ പവർഫുൾ ആയി വന്നുകൊണ്ടിരിക്കാൻ, മാത്രല്ല യു എസിന്റെ അലയാണ് തായ്വാൻ. തായ്വാനെ യു എസിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ചൈനയും തായ്വാനുമായിട്ടുള്ള ടെൻഷൻ ഭയങ്കരമായിട്ട് കൂടിപ്പോയി, മനസ്സിലായോ? അപ്പൊ ഈ സാഹചര്യത്തില് സ്വാഭാവികമായിട്ടും ഇപ്പൊ ശരിക്കും എങ്ങനെയാ വെച്ചാല് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആർമി രണ്ടാമതല്ല മൂന്നാമത് പവർഫുൾ ഉള്ള ആർമിനായിട്ട് സഖ്യം ചേരും, എന്നിട്ട് സെക്കൻഡ് പവർഫുൾ ആയിട്ടുള്ള ആർമിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് സ്വാഭാവികമായിട്ട് നടക്കല്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ റഷ്യയും ചൈനയും ഒരു അലയായി മാറുന്ന സെറ്റപ്പിലേക്ക് ആയി. അപ്പോൾ യു എസിനെതിരെ നല്ലൊരു ഒരു സഖ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് യു എസിന് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്.
എന്തായാലും ഇതില് മെച്ചങ്ങളുള്ള കുറെ ആൾക്കാരുണ്ട്. ഒന്ന് ഒന്ന് ഈ യുദ്ധ കമ്പനി, ഈ യുദ്ധ, അതെ അതെ അതെ, ഈ വെപ്പൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ്. പിന്നെ ഒന്ന് മെച്ചപ്പെടാൻ പോകുന്നത് ട്രംപിനാണ്. ട്രംപ് എന്തായാലും വരും ഈ കാരണങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ. ട്രംപ് പബ്ലിക്കലി പറയുന്നുണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യല്ലോ, എന്നാലും ആൾക്കാര് ബൈഡനെ കൊണ്ട് കുട്ടിങ്ങിക്കണ്.
എന്താ പറയുന്നത്, പറയണതും എന്താ സ്ലോഗൻസ് പറയണതും എല്ലാം
ട്രംപിനെ ദേഷ്യമുള്ള ആൾക്കാരും ബ്ലാക്സും എല്ലാരും ട്രംപിന് തന്നെ വോട്ട് ചെയ്യും.
ട്രംപ് പക്ഷെ പുടിനുമായിട്ട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്.
അയാൾക്ക് റഷ്യനായിട്ടൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല, ആളല്ല. സെലൻസ്കിക്കും ഒന്നും പറ്റില്ല അയാളെ. അങ്ങനെ കുറേ ഉണ്ട്. എന്താ ചേട്ടാ, ഇറാൻ്റെത് ഇറാനെ ഈ ഇറാന്റെ മിലിറ്ററി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി കാണാൻ പോകുന്ന ഒന്നാണ്. എന്തൊക്കെ അവരുടെ അടുത്തുണ്ട്, അവർ കൊല്ലങ്ങളായിട്ട് ഇതിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അവരെന്താ ചെയ്തതെന്ന് അറിയോ? അവർ 1979 അവരുടെ ഈ റവല്യൂഷൻ നടന്ന ടൈമിൽ തന്നെ ഈ ഷാകൾ ഷാ ഭരണം ചെയ്യുന്നല്ലോ അതിൻ്റെ മുമ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് മുഹമ്മദ് റസ ഷാ എന്ന് പറഞ്ഞ ആളെ ലാസ്റ്റ് എന്ന് തോന്നുന്നു 1979. അത് കഴിഞ്ഞിട്ട് ഈ അയാത്തുള്ള ടീംസ് വന്നു, ഈ മുല്ലാസ്. പിന്നെ അവർ വന്ന ശേഷം അവരെന്ത് ചെയ്ത്, ഇറാൻ പണ്ടേ നല്ല ഈ ഇന്നോവേഷൻ നല്ല ഇത് കൊടുത്തിരുന്ന ആൾക്കാരാ. അവരെ ഒരു ഡി എൻ എയിലുള്ള സംഭവമാണത്. ഇവരെന്ത് ചെയ്തു അറിയോ, അവിടുത്തെ ആർക്കിടെക്ചർമാർ എൻജിനീയേഴ്സിനെ അവർ ഇവരെല്ലാ ഡിസൈനേഴ്സിനും എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു പലവിധ മിസൈൽസും നമുക്ക് ഉണ്ടാക്കണം, ഇതിലാണ്ട് ഫോക്കസ് ചെയ്തു. അതാണ് അങ്ങനെ അങ്ങോട്ട് ബിൽഡ്
ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്.
അത് പാട്രിക് ഡേവിഡ് പറയേണ്ട ഒരു വീഡിയോയില്, ഒരു ബില്യണയറിന് വാൾസ്ട്രീറ്റിൽ പോയിട്ട് എനിക്കൊരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $1 billion അയാൾക്ക് ചിലവ്. അത് ഇറാൻ്റെ അടുത്ത് എടുക്കാൻ ഈസി ആയിട്ടുണ്ട്. ഇറാൻ എന്തായാലും അത് ഉണ്ടെന്നാണ് അയാൾ
പറയുന്നത്.
ഡേവിഡ് ഒരു ഇറാനിയൻ സിറ്റിസൺ ആണ്. അയാൾ 9 വയസ്സ് വരെ 15 വയസ്സ് വരെ അവിടെ ജീവിച്ചിരുന്നത്. പിന്നെ റവല്യൂഷൻ ഉണ്ടായ ശേഷം അങ്ങോട്ട് മാറിയതാ യു എസിലോട്ട്. അയാൾക്ക് ഇറാൻ ഗവൺമെന്റിന് നല്ല
ദേഷ്യമാണ്.
സത്യം പറഞ്ഞാൽ ഈ ഇവരില്ലേ ഇന്നസെന്റ് ആയ ആൾക്കാരെ ഇവർ കൊന്നിട്ടുണ്ട്, ഇവരും കൊന്നിട്ടുണ്ട് എന്നാ പറയുന്നത് ആര്? കറന്റ് ഗവൺമെന്റ് സുപ്രീം ലീഡേഴ്സിന്റെ ഈ ആയത്തുള്ള കമേനിയുടെ അവരും കൊന്നിട്ടുണ്ട്, ഷാ ഓഫ് ഇറാൻസും അവരും കൊന്ന്, ഈ ഷാകളെ ഭരണമായപ്പോൾ അവരും കൊന്നിട്ടുണ്ട് കുറെ ആൾക്കാരെ. ഇത് രണ്ടുപേർക്കും മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷെ നമ്മളെ ഇറാൻ ഇപ്പോ എന്താ വെച്ചിട്ടാ കൂടുതലൊരു സ്ട്രിക്റ്റ് ആയപ്പോൾ ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഗവൺമെന്റിനോട് എല്ലാവർക്കും ദേഷ്യമാണ്. പിന്നെ പഴയ പണ്ടത്തെ ഫോട്ടോയും കാണിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇറാൻ ഇൻ 1980s, 1970s, 1960s എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അത് കാണുമ്പോൾ എല്ലാവരും പറയും കമന്റിൽ ആ ഇറാൻ മാറി. പക്ഷേ ഓരോന്നും പാടി സ്ട്രിക്റ്റ് ആക്കി കാര്യങ്ങൾ ആൾക്കാരാണ് അന്നിങ്ങനെ ഒരു ഇതില് റവല്യൂഷനൊക്കെ നടത്തിയിട്ട് മാറ്റിയത് അന്നത്തെ ഗവൺമെന്റിനെ. അതേപോലെ അവര് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പണ്ടൊക്കെ ഇറാൻ പറഞ്ഞൊക്കെ ഇപ്പത്തെ ദുബായ് എങ്ങനെയായിരുന്നു അതേപോലെ ആയിരുന്നു പണ്ട് ഇറാൻ എന്ന് പറഞ്ഞിരുന്നത്. നമ്മളെ ജി വാഗൺ ഉണ്ടല്ലോ, മെർസിഡീസിന്റെ ജി വാഗൺ, ഈ മുഹമ്മദ് റസ ഷാന്റെ ഒരു അവിടുത്തെ ഇറാനിലെ അന്നത്തെ ഷാടെ ഒരു ഡിസൈനാണത്. പുള്ളിക്കാരനാണ് പറഞ്ഞത് മെർസിഡീസിന്റെ അടുത്ത്. അന്ന് അയാൾക്ക് കൂടുതൽ ഷെയർ ഉണ്ടായിരുന്നു, ഷെയർ ഹോൾഡർ ആയിരുന്നു, നല്ലൊരു ശതമാനം മെർസിഡീസിൽ. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ എനിക്ക് ബോക്സി ഡിസൈനിൽ ഒരു ഒരു പിന്നെ ഓഫ് റോഡ് ആൻഡ് ലക്ഷറി ഇത് രണ്ടും ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിലിറ്ററി യൂസേജിന് വേണ്ടി ഇറക്കിയ വണ്ടിയാണ് ജി വാഗൺ. പിന്നെ 79 മുതലാണ് എല്ലാവർക്കും സിവിലിയൻസിനൊക്കെ അത് അവൈലബിൾ ആയത്. അതുവരെ മിലിറ്ററി വണ്ടിയാണ്. ഇന്നും ജർമ്മൻ്റെ ആർമിയിലൊക്കെ എത്രയോ ജി വാഗൻസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ മിനിഞ്ഞാന്ന് ഇവിടെ വോളണ്ടിയിലൂടെ പോകുമ്പോഴും പോലും ശ്രദ്ധിച്ചിട്ടുള്ളു. ആ എൻ്റെ വണ്ടി എൻ്റെ അടുത്തുണ്ട് അതിൻ്റെ വീഡിയോ. ജി വാഗൻസൊക്കെ എത്ര നാച്ചിട്ടാണ് പോകേണ്ടത്. ഞാൻ അങ്ങനെ ആലോചിക്കും ഈ മിലിറ്ററി വണ്ടി ഇങ്ങനെ പോവുകയാണേ. ഞങ്ങളിപ്പോൾ ഊച്ചെന്ന് വരിയിരുന്നു പെരുന്നാളിൻ്റെ അന്ന് ട്രിപ്പ് പോയിട്ട്. അപ്പോൾ അങ്ങനെ മിലിറ്ററി വണ്ടി ഒരു ലൈനിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു നിസാമൻ ഉണ്ടായി എൻ്റെ കൂടെ, നിസാമൻ ഈ വണ്ടിയൊക്കെ ഓടുന്നുണ്ടെങ്കിൽ എമാതിരി പെട്രോൾ വേണം. ഓരോ അതായത് ഈ ആർമഡ് വെഹിക്കിൾസ് ഇല്ലേ, അതിൻ്റെ ടയേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് വലിപ്പ. ആ വണ്ടി ഒരു കാണുമ്പോൾ തന്നെ നമ്മൾ ഈ ജർമ്മൻസിൻ്റെ അടുത്തൊക്കെ ഉള്ള ഓരോ വണ്ടി കാണുമ്പോൾ, ബെൻസിൻ്റെ ഒക്കെ ഓരോ വണ്ടി
ഭയങ്കര ജൈജാന്റിക് സൈസാ.
ആ അത് നീ അങ്ങനത്തെ ഒരു 10, 50, 60 അങ്ങനെ പോവുക ലൈനിൽ. ഇത് ഒരു ഒരു കിലോ ഒരു 100 കിലോമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറണോടെ എത്ര ചെലവുണ്ട്. അതാണ് ഞാൻ അതാ ആലോചിച്ചത്. വെറുതെ ഒരു കൺട്രി ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ ആൾക്കാര് എത്രങ്ങാനും ചെലവ് അവിടെ വരുന്നത്. ഇതിമന്ന് പൈസ ഇങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. ഈ ജർമ്മനിയുടെ ആർമിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓസ്ട്രിയൻ പെയിന്ററിന്റെ കുറേ കഥകളുണ്ട്. കുറേ കാലം അന്ന് ചെയ്തു വെച്ച കുറേ കാര്യങ്ങൾ ഇന്നും കടക്കുന്നുണ്ട് കഥകളായിട്ടും.
നിങ്ങൾ ഓസ്ട്രിയൻ പെയിന്റർ, ഓസ്ട്രിയൻ പെയിന്റർ എല്ലാവരും ഗൂഗിൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും ആരാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ. അതിൽ ഒരു സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതില് നമ്മളെ ഫാൻ്റെ അല്ലേ, ഫാൻ്റെ ഇയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ബേസിക്കലി. അതായത് ഈ കൊക്കക്കോള ആ സമയത്ത് അമേരിക്കയിലാണ് ആദ്യം തുടങ്ങിയത്. അപ്പം ഈ എന്താ നാസി ജർമ്മനി സമയത്തൊക്കെ ഇങ്ങോട്ട് ഇത് ഷിപ്പ് ചെയ്തിരുന്നു. അപ്പം ആ സമയത്ത് ആൾക്കാർക്ക് പറഞ്ഞാൽ പൈസ തീരല്ല, യുദ്ധത്തിൻ്റെ സമയമാണ്. അപ്പോൾ ബ്രെഡ് അവർ സൂപ്പിൽ മുക്കിയിട്ടൊക്കെ കഴിക്കുക, ആകെ ചെറിയൊരു പെന്നി അങ്ങനെയൊക്കെ അവർക്ക് കിട്ടുക. അപ്പോൾ സൂപ്പിൽ മുക്കി കഴിക്കുന്നതിന് പകരം കൊക്കക്കോളയിൽ മുക്കി കഴിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടമായി, അത് കഴിക്കാനൊരു രസമുണ്ട്. അങ്ങനെ അങ്ങനെയാണ് കൊക്കക്കോള നമ്മുടെ ജർമ്മനിയിലും ഈ യൂറോപ്പിലൊക്കെ ഹിറ്റാവുന്നത്. അതിനുശേഷം ആ സമയത്ത് എന്താ അമേരിക്കയിൽ നിന്നുള്ള ട്രേഡ്സൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. പിന്നീട് ഇവർ പോളണ്ടും ബാക്കി ഇതുപോലത്തെ കൺട്രീസൊക്കെ ഇൻവേഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അമേരിക്കയായിട്ടുള്ള ട്രേഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഡൗൺ ആയി. അത്ര അമേരിക്കയായിട്ട് അത്ര ഒരു നല്ല റിലേഷൻഷിപ്പിലായില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, കൊക്കക്കോള ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യണതും കാര്യങ്ങളൊക്കെ നിന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ഇവർക്ക് ഡിസ്റ്റിലറീസ് ഇത് ഉണ്ടാക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അന്നത്തെ ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രൊജക്ട് മാനേജർ എന്ന രീതിയിലൊരു ആളുണ്ട്, ഒരു മാക്സ് കീത്ത് എന്നോ അങ്ങനെ എന്തോ മൂപ്പര് പേര്, മൂപ്പരാണ് എന്നിട്ട് ഫാൻ്റ ഉണ്ടാക്കിയത്. അപ്പോൾ ജർമ്മൻ ഈ ഓസ്ട്രിയൻ പെയിൻറ്റർക്ക് ഇങ്ങനത്തെ കളേഴ്സ് ബ്രൗൺ അങ്ങനത്തെ കളർ ഇഷ്ടമായിരുന്നു. അപ്പോൾ അയാൾ ഇങ്ങനത്തെ ഒരു നെറ്റ്വർക്കിംഗ് മീറ്റിങ്ങിന് പോയിട്ട് അവിടുന്ന് അവിടെ ഉള്ള കുറേ ബിസിനസ് ആൾക്കാരോടൊക്കെ ചോദിച്ച് അങ്ങനെ കളറും അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇയാളോട്, അത് ഈ എന്താ ഓസ്ട്രിയൻ പെയിൻറ്ററോടും കൂടി ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് അവർ ഫാൻ്റ ഇറക്കുന്നത്. അങ്ങനെയാണ് ഫാൻ്റ പിന്നീട് ലോകത്തിൽ വരുന്നത്.
മനസ്സിലായാലും ഇതേപോലെ തന്നെ കോളൊക്കെ ഒരു കഥ അല്ലേ,
പെപ്സിക്ക് ഒരു കഥ,
സോറി പെപ്സിക്ക് ഒരു കഥ.
അതായത് പണ്ടുണ്ടല്ലോ സോവിയറ്റ് യൂണിയനും പെപ്സിയും കൂടിയും ട്രേഡ് ചെയ്തിരുന്നു. അതായത് സോവിയറ്റ് യൂണിയൻ ഇവർക്ക് വോഡ്ക കൊടുക്കും, എന്നിട്ട് പെപ്സി ഇവിടെ വിറ്റിയിരുന്നത് അമേരിക്കയിൽ, പെപ്സി ഇവർക്ക് ഇവരുടെ ഡ്രിങ്ക്സും കൊടുത്തിനെ. അപ്പോൾ ആ ടൈമിൽ ബോയ്കോട്ടിങ് നടന്നിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സോവിയറ്റിൻ്റെ വോഡ്കും കാര്യങ്ങൾക്കും ഒന്നും ഡിമാൻഡില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വേണ്ട, ഈ വോഡ്ക വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇവർക്ക് 17 സബ്മറീൻസാണ് പെപ്സിക്ക് ഓഫർ ചെയ്തിരുന്നത് ഫോർ ഷിപ്മെൻറ്റ് ഓഫ് പെപ്സി. എന്നിട്ട് ആ ഒരു പോയിന്റിൽ പെപ്സി 6th largest നേവി ഇൻ ദ വേൾഡ് ആയിരുന്നു.
പെപ്സി നമ്മളെ കൺട്രീനെ ഇൻവേഡ് ചെയ്യുന്ന ആലോചിച്ചേക്ക്. അതൊക്കെ ഞാൻ
അധികം കാലം പോയിട്ടില്ല,
അവരെ സ്ക്രാപ്പ് ആയിട്ട് വിറ്റു.
വേറെ കുറച്ച് വെഹിക്കിൾസ് ഉണ്ട്, മിലിറ്ററി എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ പകരമായിട്ട് കൊടുക്കാതെ ഒരു സബ്മറീൻസാ കൊടുത്തിരുന്നത്.
അത്രമാത്രം പ്രൊഡക്ട്സ് ഈ സോവിയറ്റ് യൂണിയന്റെ അന്നത്തെ കാലത്തുള്ള ആന്റണോവ് എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അതായിരുന്നു ഈ യുക്രൈൻ വാറിൽ അത് നശിക്കുന്നത് വരെ അതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലൈറ്റ്. അത് കണ്ടിട്ടുണ്ട് നിങ്ങള്? എന്ത് വലുപ്പ ആന്റണോ എന്ന് പറഞ്ഞിട്ടുള്ള
ഫൈറ്റർ ജെറ്റ് പോലത്തെ,
ജസ്റ്റ് പാസഞ്ചേഴ്സിന്റെ. അത് അവര് ഇതിനാണ് മിലിട്ടറി എക്യുപ്മെന്റും അതേ കോവിഡിന്റെ ടൈമിലൊക്കെ ഒരുപാട് സാധനങ്ങളും ഇതൊക്കെ ഡൽഹി ഇവിടെ പോളണ്ടിലൊക്കെ വന്നിരുന്നു, എന്നിട്ട് കാണാൻ വേണ്ടിട്ട് എല്ലാരും ലൈൻ നിന്ന് പോയിരുന്നു. ആ അത് പക്ഷെ ഉക്രൈന്റെ അടുത്താണ്. ഇപ്പോ ഈ സോവിയറ്റ് യൂണിയൻ സ്പ്ലിറ്റ് ആയപ്പോ ഉക്രൈന് കുറെ സംഭവങ്ങൾ കിട്ടി.
പക്ഷെ ഈ ഓസ്ട്രിയൻ പെയിന്റർ ശരിക്കൊരു ക്രിസ്ത്യൻ മതവിശ്വാസി അല്ലല്ലോ, അയാൾ ഏതിസ്റ്റ് അല്ലേ?
ഏതിസ്റ്റ് ആയിരുന്നു.
എന്റെ അടുത്ത് എത്തിസ്റ്റ് ആൾ ഇപ്പൊ അടുത്ത് എന്റെ അടുത്ത് എത്തിസ്റ്റ് ചോദിച്ചു ഇവിടുത്തെ ജയിലിലൊക്കെ ഒന്ന്, കേരളത്തിലെ ജയിലിൽ എത്ര എത്തിസ്റ്റുണ്ട്, എത്ര പിന്നെ മതം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനെ ചോദിച്ചു 6 മില്യൺ ജൂതന്മാരെ കൊന്ന് പിന്നെ ഹിറ്റ്ലർ എത്തിസ്റ്റല്ലേ ചോദിച്ചു, അതിലൊരു പുള്ളി മുണ്ടി. അങ്ങനെയുണ്ട്.
അപ്പൊ ഏത് മതം ഇല്ല എന്ന് പറഞ്ഞ ഒരാൾക്കും ഒരു മതം ഉണ്ടാവില്ല. എത്തിസ്റ്റ് ആണെങ്കിലും
എല്ലാവരും
ഒരു മതത്തിന് കീഴിലല്ലേ.
പിന്നല്ലാണ്ട് ഏതൊരു ഐഡിയോളജി ആണ്, കമ്മ്യൂണിസം വരെ ഒരു മതമാണെന്ന് പറയാൻ പറ്റും.
പക്ഷെ അനീസ് അന്ന് വന്നപ്പോ കൊറേ കാര്യങ്ങള് അതിനെ പറ്റി പറഞ്ഞൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ കേൾക്കാൻ.
റിച്വൽസ്
അല്ല, ഡാർവിന്റെ തിയറി അല്ലാതെ വേറെ തിയറീസ് ഉണ്ട്, പക്ഷെ അതിനെ അവര് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരുപാടുണ്ട് എന്ന് പറഞ്ഞില്ലേ. ആ അപ്പോ അത്
എവല്യൂഷൻ തിയറിന്റെ പല കാര്യങ്ങളല്ലേ,
അനീസിനെ
ഒന്ന് വിളിച്ചിട്ട് ജയിപ്പിക്കണം. അത്
പിന്നെ വാറിനെ പറ്റി ഇപ്പൊ കൊറേ പറഞ്ഞില്ലേ. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ആണ്. നിങ്ങൾക്ക് ബിഗ് ബോസിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ?
ഞാനത് കാണാറില്ല, എനിക്കറിയില്ല. ബിഗ് ബോസ് കണ്ടിട്ട് ആൾക്കാർക്ക് അതിന് എന്താ കിട്ടുന്നത് എന്ന്, ആൾക്കാർക്ക് അതില് ബാക്കിയുള്ളവരെ തമാശ കാണുന്നതാണോ ഇഷ്ടം, അതോ കുറ്റം പറഞ്ഞ്
പൊതുവെ ആൾക്കാർ ഇപ്പൊ പുറത്ത് റോഡിലൊക്കെ അടി നടക്കുകയാണെങ്കിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കൂലേ. നമ്മളെ ഹ്യൂമൻ ബ്രെയിൻസ് അതിനാണ് വയേർഡ് ആയിട്ടുള്ളത്. അതായത് എന്തെങ്കിലും അടിയും വക്കാണം കാര്യങ്ങളൊക്കെ കാണാൻ അതാണ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. ബേസിക്കലി ഒരു സാഡിസ്റ്റ് മെന്റാലിറ്റി.
അടി മാത്രമല്ല,
മാക്സിമം പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഇവര് പൈസ ഉണ്ടാക്കുന്നത്. ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാല് വൺ ടോക്സിക് ആയി
മറന്നില്ലേ. 24 hours ഇപ്പൊ ഫുൾ അടിയല്ലല്ലോ നടക്കുന്നത്, അതിലത്ര നല്ല
കാണിക്കുന്ന. പക്ഷെ കൂടുതൽ ഇങ്ങനത്തെ കോൺട്രവേഴ്സിയൽ ആവാൻ ചാൻസ്
പക്ഷെ വേറെ ഒന്നും നിങ്ങളാ നമ്മളാരും ലോങ് എപ്പിസോഡ് ആരെങ്കിലും കണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സജഷൻസ് വരുന്നത് മാത്രമല്ല ലോങ് എപ്പിസോഡ് എങ്ങനെയാണ്.
അവര് പ്രൊമോട്ട് ചെയ്യണത് എന്താ, ബിഗ് ബോസ് പ്രൊമോട്ട് ചെയ്യണത് എന്താ, ഇതുപോലത്തെ അടിയും കോൺട്രവേഴ്സീസും കാര്യങ്ങളാണ് അവർ മാക്സിമം പ്രൊമോട്ട് ചെയ്യണത്. അങ്ങനെ TRP കൂടുതലുള്ളൂ.
അതെ,
ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ ആകെ 1 hour ക്ലിപ്പാണ് അവരൊരു ദിവസം തോന്നുന്നു. ആ 1 hour തന്നെ അവര് ഇങ്ങനത്തെ കണ്ടന്റ്സ് ആണ് കൂടുതലും കാണിക്കുന്നത്.
അവര് മനഃപൂർവ്വം അങ്ങനെ തന്നെ പുഷ് ചെയ്യണത്. അതിനിപ്പോ എത്ര സംസ്കാരം ഉള്ള ഒരാളാണെങ്കിലും എത്ര മാന്യനാന്ന് പറയാനില്ല, അതിന്റെ അകത്ത് പോകുമ്പോ നിലനിൽക്കാൻ അങ്ങനെ ചെയ്യുന്ന വേണം. That's a part of the game.
പിന്നെ അതില് ഇതിപ്പോ ഈ ബിഗ് ബോസിലുള്ള ഗെയിമുകൾ ആയിക്കോട്ടെ, അതിൽ അവർ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി നമ്മളെ ക്ഷമ പരീക്ഷിച്ച് നമ്മുടെ ആ എൻഡിലോട്ട് അവർ എത്തിക്കും എന്നുള്ളതാണ് അതിലെ ഗെയിംസും ആ ഒരു മാനിപ്പുലേഷൻ ത്രൂ.
എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിലുള്ള ക്യാരക്ടറാണ് ഒരാളെ ശരിക്കുള്ള ക്യാരക്ടറാണ്, ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല.
അവര് സർവൈലൻസിലാകുമ്പോ എന്തായാലും ശരിയായ ക്യാരക്ടർ കാണിക്കൂല എന്നാണ്.
എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് അതിലെന്തായാലും പിന്നെ 24 മണിക്കൂറിൽ ആ ഒരു പാർട്ടിൽ മാത്രം ഒരാളെ ക്യാരക്ടർ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ അത്ര, അതും അത്രയും കണ്ടസ്റ്റൻസ് ഉണ്ടാവുമ്പോ അവരെ കുറച്ച് ഭാഗേ വരുന്നുള്ളൂ.
അവര് തീരുമാനിക്കാണ് ഇതാണ് കാണിക്കേണ്ടത്. എങ്ങനെ അത് ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ഒരാളെ എങ്ങനെ കാണിക്കണം, ഈസി കാണിക്കണം. ഞാൻ ഇപ്പൊ ബിഗ് ബോസിൽ ഇരുന്ന ഒരാളാണെങ്കിൽ ഞാൻ ചെയ്യുന്ന തെറ്റുകൾ മാത്രം അല്ലെങ്കിൽ ഞാൻ മറ്റൊരാൾ ആൾക്കാരോട് മോശമായി പെരുമാറുന്ന കാര്യങ്ങൾ മാത്രം ഏറെ ചെയ്തിട്ട് എന്റെ മോശക്കാരനാക്കാം. അതേപോലെ തന്നെ വില്ലനാക്കാനും നടനാക്കാനൊക്കെ പറ്റും. ആ ഒരു അവര്
അതില് വിജയിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ക്യാമറ സ്പേസ് ഏറ്റവും കൂടുതൽ ആർക്കാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക,
അതിന് വേണ്ടിട്ടാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഈ ഉളുപ്പ് മാന്യത ഒക്കെ മാറ്റി വെച്ചിട്ട് വേണം ബിഗ് ബോസ്ക്ക് പോകാൻ. എങ്ങനെ ജയിക്കാനും പരദൂഷണം കുറ്റം പറച്ചില് അടി വക്കാണൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയൊക്കെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടാണ് ഈ ഷോ മുന്നോട്ട് പോകുള്ളൂ. അതാണ് അതിന്റെ പിന്നിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതാണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കാണുന്ന വ്യൂവേഴ്സിന്റെ മനസ്സിൽ അതൊരു നെഗറ്റീവ്, ഫുൾ ഓഫ് നെഗറ്റിവിറ്റി അല്ലേ ബേസിക്കലി.
പിന്നെ കണ്ടസ്റ്റന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ സ്ക്രീൻ സ്പേസ് മാത്രം നോക്കിയപ്പോൾ ഇതിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിലൊരു കണ്ടസ്റ്റന്റിന് നോമിനേറ്റ് ചെയ്യുന്ന അവിടെ എല്ലാ ആൾക്കാർ തന്നെയാണ്. അപ്പൊ ആ നോമിനേഷനിൽ വരാതിരിക്കാനും ഇവരെന്താണ് അവിടെ ഉള്ള ബാക്കി കണ്ടസ്റ്റന്റ്സിനെയും ഇവർ പ്രീതിപ്പെടുത്തുക, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നല്ലൊരു ഇമേജ് വേണം. അപ്പൊ എല്ലാം കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം.
ചില ആൾക്കാർ ബുദ്ധിയുള്ള എങ്ങനെ വെച്ചിട്ട് കളിക്കുക, എല്ലാവരും ഇന്നെ വെറുക്കപ്പെടണം. അപ്പൊ പിന്നെ ഞാൻ ഒറ്റപ്പെട്ടവനായി ഇവിടെ ഓഡിയൻസ് വിചാരിക്കും. അപ്പൊ ആ സിമ്പതിയിൽ എനിക്ക് വോട്ട് കിട്ടും.
ഏത് ഇലക്ഷൻ വന്നു കഴിഞ്ഞാലും ഓഡിയൻസ്
അത് നല്ലൊരു കളിയാണ് ആ ഗെയിം, മനസ്സിലായോ?
അല്ല ഇത് പ്രശ്നം പുറത്തുനിന്ന് പറയാൻ നല്ല
രസമാണ്, എക്സ്പീരിയൻസ് വെച്ചിട്ടില്ലേ,
പുറത്തുനിന്ന് പറയാൻ നല്ല രസാ. അതിന്റെ ഉള്ളിൽ
പോയിട്ടുണ്ടെങ്കിൽ
നമ്മളെ ഇതില് പിന്നെ ലോങ് എപ്പിസോഡിന്ന് ഷോർട്ട് ആക്കുമ്പോ എത്ര കാര്യങ്ങൾ മിസ് ഇതാക്കി എടുത്തിട്ട് ആൾക്കാരെ മിസ് അണ്ടർസ്റ്റാൻഡ്.
നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യമായിരിക്കും, പക്ഷെ അത് അങ്ങോട്ട് എത്തുമ്പോൾ അത് വേറൊരു കാര്യമാണ്. നമ്മൾ വിചാരിച്ച കാര്യങ്ങളാവില്ല എത്തുന്നത്. പിന്നെ നമ്മൾ ആ രീതിക്ക് ചിന്തിക്കുക, അയ്യോ ഇത് ഇങ്ങനെ ചിന്തിച്ചു പോയോ, പറഞ്ഞതിൽ അവതരിപ്പിച്ചതിൽ കുഴപ്പമുണ്ടായോ, നമ്മളെപ്പോഴാണ് ചിന്തിക്കുന്നത്.
എത്ര കാര്യങ്ങൾ പറഞ്ഞിട്ട് കൺസ്പിറസീസ് തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മളെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതൊരു കൺസ്പിറസി ആണ്, പക്ഷെ ഷോർട്ടിലേക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല.
പിന്നെ ഇത് ട്രോളാ വേണ്ടിട്ടുണ്ടാക്കുന്ന ആൾ കറക്റ്റ് ആ ഭാഗം കട്ട് ചെയ്ത് നമ്മൾ ഈ ഭാഗം മാത്രമാണ് പറഞ്ഞതെന്നുള്ള രീതിക്ക് അത് മാത്രം ഏറെ കയറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്.
അതങ്ങനെയുണ്ട്. അപ്പൊ
ബിഗ് ബോസ് ഞാനും നമ്മളാരും അതിന്റെ സ്ഥിരമായിട്ട് കാണുന്നതോ അതിന്റെ ഫുൾ വീഡിയോ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല, അതുകൊണ്ട് അറിവിന് പരിമിതികളുണ്ട്. അതിലും പറ്റി ആധികാരികമായി
സംസാരിക്കുന്നത്
ആ ഒരു മണിക്കൂറൊക്കെ അതിന് അത് കണ്ട് വേസ്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടാണെന്ന്
എനിക്കറിയില്ല. ഇത് ഈ കോണ്ടസ്റ്റന്റ്സിന്റെ തന്നെ പേഴ്സണൽ ലൈഫിന് ഇത് എത്രത്തോളം ബാധിക്കുന്നുണ്ട്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കോണ്ടസ്റ്റന്റ് ഉണ്ട്, ലേഡി കോണ്ടസ്റ്റന്റ്, പേര് ഞാൻ പറയണില്ല. അവർക്കൊക്കെ വരുന്ന സൈബർ അറ്റാക്സും സൈബർ ബുള്ളിയും കാണണം. അത് അതിനനുസരിച്ച് അവര് അതിൻ്റെ അകത്ത് പലതും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം, എനിക്ക് പേഴ്സണൽ ആയിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇവർക്ക് വരുന്ന ഇവരെ ഫാമിലിക്കെതിരെ വരുന്ന അറ്റാക്കും, അവര് കെട്ടാ പോണ ആള്, അയാളൊക്കെ ആകെ ഡിപ്രസ്ഡ് ആണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ ഷോ കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഒരാളുടെ ലൈഫ് അയാളെ മാക്സിമം ഹ്യൂമിലിയേറ്റ് ചെയ്ത്, ഇനിയിപ്പൊ ആ ഭാഗം മാത്രമായിരിക്കും എപ്പിസോഡിലൊക്കെ കാണിക്കുന്നത്, അയാളെ മാക്സിമം ഹ്യൂമിലേറ്റ് ചെയ്ത് ഇവർക്ക് റേറ്റിങ്ങും കാര്യങ്ങളെല്ലാം കൂട്ടാൻ വേണ്ടി ആ റവന്യൂക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. പക്ഷെ കണ്ടസ്റ്റന്റ്സ് അതിനെ പറ്റിയിട്ട് അവേറാണ്,
ഇതിന്റെ ജി ഡി പി ആറും ബാക്കി ഡോക്യുമെന്റ്സും.
പക്ഷെ ഇത് കാണുന്ന വ്യൂവേഴ്സിന്റെ അടുത്തും ഇതിപ്പോ കുറച്ചൊക്കെ വിവരമുള്ള ആൾക്കാർ കാണുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒന്നും അറിയാത്ത ഇങ്ങനെ മക്കളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവര് ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അടി ഉണ്ടാക്കുന്നതും പരദൂഷണം പറയണതും ഇതൊക്കെയാണ് അവരിങ്ങനെ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ. അപ്പൊ അത് വ്യൂവേഴ്സിന് തന്നെ എത്രത്തോളം നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നുണ്ട് അതിനുവേണ്ടി ചിന്തിച്ചിരുന്നോ?
അല്ല ഇപ്പൊ കോടതി എന്തൊരു ഇത് പുറത്തുവിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഇത് അവരെ അവരെങ്ങനെയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്, അവരുടെ ആ ബിഗ് ബോസ് നടത്തിപ്പിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് അതില് എന്താ മോശമായിട്ടൊന്നും ഇല്ല എന്ന് റിവ്യൂ ചെയ്ത് അത് ഒരു സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരൊരു ഇത് ചെയ്തിട്ടുണ്ട്, കോടതി ഇടപെട്ടിട്ടുണ്ട്. അപ്പോ ലൈക്ക്
അവരത് ബീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അവര് ബേസിക്കലി ചെയ്യുന്ന വെച്ചാൽ അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കുകയാണ്, അടി ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക, എന്നിട്ട് ആ അടി കാര്യങ്ങളെല്ലാം കണ്ട് രസിക്കാന് ഒരുപാട് നാട്ടുകാർ.
എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെയും ഒറ്റ ലക്ഷ്യം സംഭവം വൈറലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവരും ഉപയോഗിച്ച്
കൊല്ലങ്ങളായിട്ട് ഈ ഒരു ബിഗ് ബോസ് മാത്രമാണ് തോന്നുന്നത് ഇത്രയും ഒരു കൈൻഡ് ഓഫ് തെറിവിളി വയലേഷൻ ഒക്കെ.
അതിന്
മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ബിഗ് ബോസിലൊക്കെ കുറച്ചും കൂടി ഒക്കെ ഒരു മാന്യത ഉണ്ടെന്ന് തോന്നുന്നത്. ബിഗ് ബോസ് രണ്ടാമത്തെ ആ സാബുമോൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറൊക്കെ പുള്ളിയൊക്കെ വിൻ ചെയ്ത ബിഗ് ബോസ് രണ്ടാമത്തെ സീസൺ ആണെന്ന് തോന്നുന്നു. അതിലെ കുറച്ച് എപ്പിസോഡ്സ് ലൈക്ക് കൈൻഡ് ഓഫ് ഒരു 10 or 15 എപ്പിസോഡ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
ഫസ്റ്റ് ആണോ?
അതിലൊക്കെ അതിലും കുറെ തെറിവിളി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കൈൻഡ് ഓഫ് ബെറ്റർ ആയിരുന്നു മുമ്പത്തെ ബിഗ് ബോസ് ഒക്കെ നമ്മൾ ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോ.
ഞാൻ ആകെ കണ്ട രജിത്
ഡോക്ടറല്ലേ,
അയാള് വേറെ ഇതിലിരുന്ന് അയാള് രജിത് സാറിന്റെ കൂടെ അല്ല അയാള് വരെ പോലെ അയാള് സെക്കൻഡ് സീസണിലെ അയാളുടെ ഇത് ഫുക്രു അയാളൊക്കെ
അതാണ് ഞാൻ കണ്ടിട്ടുണ്ട്.
അതില് അതിലല്ലേ സാബുമല്ല സാബു അതിന്റെ മുമ്പത്തില്ല
അയാളുണ്ട്
അയാളെ റീൽസ്
റിയാസ് എന്നൊക്കെ പറഞ്ഞൊരു
അത് അതൊക്കെ കഴിഞ്ഞു. പിന്നെ ട്രാൻസ്ജെൻഡർ
അവരുടെ വ്യക്തിത്വം ഒക്കെ മാറ്റി വെച്ചിട്ട് ഗെയിമിന് വേണ്ടിയിട്ട് എന്തും കാട്ടി കൂട്ടാന്നുള്ള ഒരു മൈൻഡിലാണ് അവിടെ വരുന്നത്. എങ്ങനെയെങ്കിലും കപ്പ് എടുക്കണം ഞാൻ. പക്ഷെ അവര് വ്യക്തിത്വം ഒക്കെ അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കപ്പ് കിട്ടിയിട്ട് എന്താ കാര്യം?
ഇതുവരെ കുട്ടികളും ഇവരൊക്കെ ഇങ്ങനെ കൊറേ കല്ലം കഴിഞ്ഞാലും കാണില്ലേ?
അല്ല എനിക്കിപ്പോ ഏറ്റവും അടുത്ത് ഫീലായ സംഭവം, അതായത് ഈ കണ്ടസ്റ്റന്റ് ഫിയാൻസെ
ഒഴിവാക്കാന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോ അയാൾ പറയുന്നുണ്ട് അത് എത്രത്തോളം ഫാമിലിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അയാളെ പേഴ്സണൽ ലൈഫിൽ എത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്.
ഇത് ഇവർ അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ ഇവർ അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇവരറിയില്ല, കൺസിസ്റ്റൻസ് അറിയില്ല. പക്ഷെ ഇവരൊക്കെ പുറത്തേക്ക് വരുമ്പോ ഇതൊക്കെ കാണുമ്പോ എന്തായിരിക്കും അവസ്ഥ?
സൂയിസൈഡ് വരെ ചെയ്യല്ലേ? പറയാൻ പറ്റില്ല, ആലോചിച്ചോക്ക്.
ചില കമന്റ്സ് ഒക്കെ കാണുമ്പോ ഉണ്ടല്ലോ ശരിക്കും സങ്കടം വരും. അതായത് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടണമെന്നറിയോ? അതായത് ഒന്നാമത്തെ നമുക്ക് എല്ലാവർക്കും ഇതാണ് കാണേണ്ടത്, ഒരാളെ ഏറെ കയറ്റുമ്പോൾ അവരെ ഊക്കണത് കാണാനും അവരെ കുറ്റപ്പെടുത്തുന്നത്
കാണാനും നല്ല കണ്ടന്റ് ആണെങ്കിലും ചീത്ത കണ്ടന്റ് ആണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് അടിക്കുന്നത് ഏത് കമന്റാ? ഒരു തെറിയോ അല്ലെങ്കിൽ കളിയാക്കിയിട്ടുള്ള സംഭവമാണ് അതേ. അതാണ് നമ്മൾ അങ്ങനെ ആയി ആൾക്കാര്,
അതാണ് ഇപ്പൊ എന്റർടൈൻമെന്റ്, ദാറ്റ് ഈസ് ദി എന്റർടൈൻമെന്റ്.
അതെ,
ആ മെന്റാലിറ്റി മനസ്സിലാക്കിയിട്ട് തന്നെ ബിഗ് ബോസ് മാക്സിമം ഇത് പ്രൊമോട്ട് ചെയ്യണത്, ഈ ഒരു തരത്തിലുള്ള ഷോ.
ശരിയാണ്,
വൺ ടോക്സിക് ആയി മാറുന്നുണ്ട് എനിക്ക് തോന്നുന്നത്.
അപ്പൊ ഇനി വരുന്ന എപ്പിസോഡ്സ് ഒക്കെ നോക്ക്, സോറി വരുന്ന സീസൺസ് ഒക്കെ അല്ലേ, നമുക്കൊന്ന് ചെയ്യണം കുറച്ച് ഇവരെ വെച്ചിട്ട് ഒരു വീടെടുക്കുക. പക്ഷെ 24 മണിക്കൂറും 24 മണിക്കൂറും
ഉപകാരമുള്ള എന്തെങ്കിലും പറയുന്നുണ്ടോ?
നിങ്ങൾ എങ്ങനത്തെ ഉദ്ദേശിക്കണേ?
24 മണിക്കൂറും അതിൻ്റെ ഉള്ളിൽ നടക്കേണ്ട ലൈവ് സ്ട്രീം ആവണം,
എന്നിട്ടോ
ആൾക്കാർ മനസ്സിലാട്ടെ ഇതാണ് യഥാർത്ഥം, ഇതാണ് യഥാർത്ഥം. നമ്മള് ബിൽഡ് ചെയ്യാം ഫുള്ള് 24 മണിക്കൂർ അതിന്റെ ഉള്ളില് സ്ട്രീം
ചെയ്യാം,
24 മണിക്കൂറും സ്ട്രീം ചെയ്യാം. സത്യം പറ്റേ, ശരിക്കും എന്താണ് ആൾക്കാരെന്ന് അറിയട്ടെ.
അപ്പൊ അതല്ലേ നമ്മൾ പറഞ്ഞത്,
100 ദിവസമാണ് 24 മണിക്കൂർ
അവര് നിരീക്ഷണത്തിലാണ്. അവസാനം എഡിറ്റേഴ്സ് തീരുമാനിക്കും ഏത് പോയിന്റ് എടുക്കണം എന്ന്. അപ്പൊ ഞാൻ അതാ പറയണത്, ആ പോയിന്റ് ഇവർക്ക് തീരുമാനിക്കാൻ പറ്റും ആരൊക്കെ വില്ലനായി കാണിക്കണം, ആരൊക്കെ ഹീറോ ആക്കണം എന്നുള്ളത് ഇവരെ കയ്യിലാണ്. ബേസിക്കലി
സ്റ്റോറി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം,
ഏത് നറേറ്റീവാണ് പുറത്തേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത്, ഏത് ആശയങ്ങളാണ് പുറത്തേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇവരുടെ തീരുമാനമാണ്.
സത്യം.
സോ ബേസിക്കലി ഇറ്റ് ഈസ് മാനിപ്പുലേറ്റഡ് അല്ലേ?
നിങ്ങൾ റിയാനയുടെ പുതിയ ആൽബത്തിന്റെ കവർ ഉണ്ടോ?
ക്രിസ്ത്യാനിറ്റിനെ മോക്ക് ചെയ്തിട്ടുള്ള സംഭവമാണോ?
നമ്മൾ ലിൽനാസ് എക്സിന്റെ ലാസ്റ്റ് റീസെന്റ് പറഞ്ഞില്ലേ, പിന്നെ ജീസസിനെ മോക്ക് ചെയ്തിട്ടുള്ള.
അതെ,
അതേപോലെ തന്നെ ഇവര് ഇത് നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് ഈ അജണ്ട.
അജണ്ട പുഷ് ചെയ്യാൻ ഇവരെല്ലാരും പാർട്ട് ഓഫ് പാർട്ട് ഓഫ് എ ടീമാണ്,
ഇലുമിനാറ്റി
ക്ലബ്ബ് എന്ന് പറയുന്നത്.
അതേപോലെ തന്നെ
കൾട്ടിന്റെ ഭാഗമാണ്
മഡോണയുടെ ഒരു ആൽബത്തിന്റെ, സോറി, ഒരു കൺസേർട്ടിന്റെ ബിഗിനിങ്ങില് ഇൻട്രോയില് കറക്റ്റ് സാത്താനിക് റിച്വൽ ചെയ്യുന്നുണ്ട്. അതിൽ കറക്റ്റ് വിസ്പർ ചെയ്യുന്നത് സാത്താനിക് റിച്വലിനെ പറ്റിയിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുന്നത്, ഇതൊക്കെ പബ്ലിക്കായി. സാം സ്മിത്ത്, മെഗാൻ ഫോക്സും എം ജി കെ അല്ലേ പുള്ളിക്കാരുടെ അവരെ വൈഫിന്റെ, സോറി, ഹസ്ബൻഡിന്റെ പേര്. എം ജി കെ എന്താണ്, എം ജി കെ മെഷീൻ സംതിങ് ഗെല്ല് അങ്ങനെ എന്തിട്ടാണ് ഒരു പേര്. അപ്പോൾ അത് ഇവരൊക്കെ എന്തൊക്കെ ചെയ്യണം വെച്ചിട്ട് അവരൊക്കെ ഇടുന്ന ഓരോ ഫോട്ടോ കാണണം. ഈ പിന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ആ ക്രോസ് ഇല്ലേ, അത് തല ധരിച്ചിട്ടുള്ള മാല.
എന്താ പല ആൾക്കാരും പറയും ഇത് ഒരു കൈൻഡ് ഓഫ്, നമ്മൾ പറയാം നമുക്ക് കൂളായി കാണാനും കൂളായി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഫോളോ ചെയ്യണത്, അല്ലെങ്കിൽ ഇതിനൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്നത്, ആൾക്കാർക്ക് എന്തിഷ്ടമാണോ അത് ചെയ്തു. പക്ഷെ അങ്ങനെ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ഞാനൊരു വീഡിയോ ആണ്, ഒരു യൂട്യൂബർ ഉണ്ട്, എന്തോ ഡോഗി കൊറാഡോ എന്നാണ് ഓന്റെ പേര്. ഓന്റെ വീഡിയോസിൽ റീസെന്റ് കുറച്ച് വീഡിയോസ് അങ്ങനെ പല സ്റ്റോറീസിനെ പറ്റിയൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. ഓൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൻ ഇതുപോലത്തെ ഒരു ഇവന്റിക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടത് 2016 നടന്ന ഇൻസിഡന്റ് ആണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ 1 മണിക്കൂറിന്റെ മുകളിലുള്ള 2-3 വീഡിയോസ് ഉണ്ട്. അപ്പൊ ഞാനത് ഫുള്ള് ഒന്ന് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയത് കാണാൻ അറിയാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ആയപ്പോൾ ഞാൻ ആ വീഡിയോസ് ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും പറയുന്നുണ്ട് ഓനും എൻ്റെ ഒരു ഫ്രണ്ടും ലോസ് ഏഞ്ചലസിലേക്ക് മൂവ് ആയി, ഒരു 15 or 16 ഏജ് ആയ സമയത്ത് അവർക്ക് ഇങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗ്രോ ചെയ്യാനും ആ സമയത്തൊക്കെ സ്വന്തമായിട്ട് നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ മൂവ് ചെയ്തു, ഓനും ഡേവിഡ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടും. എന്നിട്ട് ഒരു ലോസ് ഏഞ്ചലസിൽ എത്തിന് ശേഷം അവർ അവരുടെ യൂട്യൂബ് കരിയറൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെപ്പോലെ തന്നെ ഇവിടെ വന്ന് പാർട്ട് ടൈമൊക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെ ഒരു യൂട്യൂബ് കരിയറും ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരു അവരൊരു ക്ലബ്ബിൽ അവിടെ നിന്ന സമയത്ത് ഒരാൾ വന്നിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചു, എന്താ ഇങ്ങനെ ഒരു ഒരേ നമ്പർ വാങ്ങി, നിങ്ങൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, എന്താ നിങ്ങളെ വീഡിയോസൊക്കെ ഹിറ്റ് ആവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് നമ്പർ വാങ്ങിയതിന് ശേഷം ഒരു 1 വീക്കിൻ്റെ ഗ്യാപ്പിൽ അവർക്ക് ലെറ്റർ കിട്ടി. ആ ലെറ്റർ കിട്ടിയപ്പോൾ ഇത് നടന്ന സംഭവമാണ് കേട്ടോ, അത് നടന്ന സംഭവമായിട്ടാണ് അവൻ പറയുന്നത്. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, അത് അതിൻ്റെ ഡീറ്റെയിലും കണ്ടാൽ നമുക്ക് വിശ്വസിച്ച് പോവും, അങ്ങനത്തെ കഥയാണ് അവൻ പറയുന്നത്. എന്നിട്ട് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത് നിങ്ങളെ എന്താണ് ഡ്രീംസൊക്കെ ട്രൂ ആവും. എന്താ മുന്നോ ഞാൻ പറഞ്ഞ ലെറ്റർ വായിച്ച് കാണിച്ചാലോ, എൻ്റെ അടുത്ത് എന്താ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു ലെറ്റർ. അതാണ് ലെറ്ററിൽ പറഞ്ഞതെന്ന് വെച്ചറിയോ, യുവർ ടാലൻസ് ഹാവ് ബീൻ നോട്ടഡ്, യുവർ നെയിം ഹാസ് ബീൻ എൻഡോസ്ഡ്, ഓൾ ദ ഡ്രീംസ് യു ആർ ചേസിങ് ആർ എ നൈറ്റ് അവേ ത്രൂ ദ സെവൻത് ഹെവൻ. സിൻസിയർലി നെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ഹോൾ ഇട്ടിട്ട് ഒരു എന്താ ചെയിനൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഈ ഇവൻറ്റിന് പോകുന്നതാണ് അവൻ ഈ കഥയിൽ പറയുന്നത്. അവന് ഇവൻറ്റിന് പോകും, അവനും അവൻ്റെ ഫ്രണ്ടും. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു മാസ്ക് കൊടുക്കും, ഇങ്ങനെ ഓരോ കൈൻഡ് അവനൊരു ഫോക്സിൻ്റെ മാസ്ക് കിട്ടി, ഗോൾഡൻ കളറൊക്കെ അല്ല, ഫോക്സിൻ്റെ ഒരു മാസ്ക്, അവൻ്റെ ഫ്രണ്ടിന് ഒരു ബേർഡിൻ്റെ മാസ്ക് കിട്ടി. എന്നിട്ട് അവരവിടെ ചെന്നതിന് ശേഷം അവർക്ക് ഇങ്ങനെ ഓരോരോ ഗെയിംസും ആക്ടിവിറ്റീസും അങ്ങനെ ഓരോന്നും കൊടുത്ത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അവൻ ചെല്ലുന്ന സമയത്ത് അവനൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്താ അവിടെ നടക്കുന്നതൊന്നും അറിയില്ല. അവന് ഇതറിയാം ഇങ്ങനത്തെ ഇവൻറ്റിന് പോയതിന് ശേഷം ഇതുപോലത്തെ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അവരുടെ കരിയറിൽ ഒരു ബൂസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു സിനിമ ഉണ്ട് മലയാളത്തിൽ, ആദം ജോൺ അല്ലേ, എന്താ പൃഥ്വിരാജിൻ്റെ കുട്ടിനെ ലെന ഇതുപോലെ കൊണ്ടുവരുന്ന ശൈലി കാണിക്കുന്നത്, ലെനക്ക് ആ ഒരു റിച്വലിനൊക്കെ ശേഷം എന്താ ഇത് കിട്ടുന്നത് കരിയറിലെ ഗ്രോത്തും വെൽത്തിയൊക്കെ ആവുന്നത്, അതേപോലത്തെ സിറ്റുവേഷൻ ആണ് ഇവൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനത്തെ ഇവൻറ്റിന് പോയതിന് ശേഷം അപ്പോൾ അവനും അത് പ്രതീക്ഷിച്ചാണ് ഇവൻറ്റിന് പോണത്. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് ഇതുമായി അവർ ചെല്ലുന്ന സമയത്ത് എന്താ അവർ ഓരോരോ ഗെയിംസ് കൊടുക്കും. അപ്പം അങ്ങനെ ആദ്യം അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും, അങ്ങനെ കുറേ നെറ്റ്വർക്കിംഗ് ചെയ്യിപ്പിക്കും. പിന്നെ അതിന് ശേഷം അവരെ കൊണ്ട് എന്തൊക്കെയോ എന്താ ഒരു ഫുഡൊക്കെ കൊടുക്കും. ഫുഡ് കൊടുത്തിട്ട് നമ്മളെ ഹോഗ്വാർട്സിലൊക്കെ ഉണ്ടല്ലോ ഫുഡ് എന്താ ഹാരി പോട്ടറിലെ അതുപോലെ ഫീസ്റ്റോ കൊടുത്തിട്ട്, ഫീസ്റ്റോ കൊടുക്കുമ്പോൾ അവർ ഭക്ഷണത്തെ നിന്നിക്കുക അവിടെ ഒപ്പമുള്ള ആൾക്കാർ. അപ്പോൾ അവൻ എന്തോ പോലെ തോന്നും. എന്നിട്ട് അതിന് ശേഷം പിന്നെ അവർ വേറെ റൂമ് കയറുമ്പോൾ ആൾക്കാരൊക്കെ കുറച്ചൊക്കെ കൈൻഡ് ഓഫ് എന്താ നെയ്ക്കട് പോലെയൊക്കെ ഇതൊക്കെ ആക്കിയിട്ട് ഫ്ലർട്ടിങ് അങ്ങനെ മിക്സ് അങ്ങനെ ആൾക്കാർ അങ്ങനെ അവരുടെ മൈൻഡ് സെറ്റിനെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ഇതാക്കി അവരെ കൊണ്ട് ലാസ്റ്റ് ഒരു 6-ാമത്തെ സ്റ്റേജിൽ എന്തോ അവരെ കൊണ്ട് ഓരോ റിച്വൽസ് ചെയ്യിപ്പിക്കും, മനസ്സിലായി? അപ്പോൾ പിയർ പ്രഷർ കാരണം അവിടെയുള്ള ആൾക്കാർ അത് ചെയ്യുന്നതാണ് അവൻ പറയണത്. അതായത് ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ ബ്ലാങ്ക് മൈൻഡായിട്ടാണ് ചെല്ലണേ, പക്ഷേ ഇങ്ങനത്തെ ഓരോന്ന് കണ്ട് ഒരു 1-2 ഹവറിൽ നമ്മളിതിങ്ങനെ ചെയ്ത് ഒരു ഫുഡിനെ നിന്നിക്കുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എങ്ങനെ സെക്ഷ്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ആ ഒരു മെൻറ്റൽ സ്റ്റേജിലേക്ക് എത്തും. എങ്ങനെ ഇങ്ങനത്തെ ഈ ബ്ലഡ് കുടിക്കാനും, കാരണം അതൊരു പാർട്ടി വേറെ വൈബിലേക്ക് കൊണ്ടുപോകും, മനസ്സിലായോ? ഒരു 5-6 മണിക്കൂറുകൊണ്ട് നമ്മളിങ്ങനത്തെ ഓരോ സ്റ്റേജിൽ ഓരോ സ്റ്റേജ് ചെയ്ത് തരും, അതാണ് അവൻ പറയുന്നത്. എന്നിട്ട് പക്ഷെ അവന് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തില്ല, കാരണം അവർ പറയും അവിടെ ഖുറാനും ബൈബിളൊക്കെ വെച്ചിട്ട് നിൻ്റെ എന്താ ഹോളി ഗ്രന്ഥം ഏതാണോ അത് എടുത്തിട്ട് നീ ഇത് കീറണം, അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു സംഭവം പറയും. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് അത് ചെയ്യാം, അവൻ്റെ ഫ്രണ്ട് ഇതൊരു പാർട്ടിയല്ലേ നമുക്ക് ചെയ്യാലോ ആരും അറിയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഫ്രണ്ട് ചെയ്യുന്നിട്ട് അവൻ അടുത്ത സ്റ്റേജ് കൊണ്ടുപോകും. പക്ഷേ ഇവൻ അവിടുന്ന് അവർ കിക്കൗട്ട് ചെയ്യുന്ന പറയണത്. എന്നിട്ട് അവൻ നോക്കുന്ന സമയത്ത് അവർ ഇങ്ങനെ റിച്വൽസ് ചെയ്യാണ്, ഈ സാത്താനിക് റിച്വൽസ് നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു നേക്കർ ലേഡിനെ കിടത്തിയിട്ട് അതെന്താ അവരുടെ പ്രൈവറ്റ്
പാർട്സിൽ
സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നെറ്റിലടിച്ചാൽ കിട്ടും, ഈസിലി അവൈലബിൾ ആണ്, സർഫസ് വെബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സ്പിരിച്വൽ റിച്വൽ അങ്ങനെ ചെയ്യിപ്പിക്കും. എന്നിട്ട് ഇവൻ അവിടുന്ന് കിക്കൗട്ട് ചെയ്തതിന് ശേഷം ഇവൻ തിരിച്ച് വീട്ടിൽ വരുമല്ലോ. വീട്ടിൽ വന്നതിന് ശേഷം എന്താ പറയുക, ഇവൻ ഇത് കുറച്ച് കാര്യങ്ങൾ അവൻ അവിടുന്ന് ഇറങ്ങിയ സമയത്ത് ജനലിലൂടെ നോക്കിയിട്ട് കണ്ടു എന്നവൻ പറഞ്ഞത് ഇതെന്താ ചെയ്തെന്നുള്ളത്. എന്നിട്ട് ഇവൻ വീട്ടിൽ വന്നതിന് ശേഷം ഇവൻ ഇവൻ്റെ ഫ്രണ്ടിനോട് ഇവൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, പക്ഷേ ഇവൻ്റെ ഫ്രണ്ടിനെ അറിയില്ല ഇവനത് കണ്ടു എന്നുള്ളത്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇവൻ ഇവനോട് പറയും എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഇവന് മനസ്സിലാക്കും, ഇവനെ കുറേ തെറിയൊക്കെ വിളിച്ചിട്ട് പോകും. പിന്നെയാണ് ഇതിലെ ട്വിസ്റ്റ്. അതായത് ഇത്രയും പറഞ്ഞത് കഥയാണ് നിങ്ങൾ നമുക്ക് വിശ്വസിക്കാം, പക്ഷേ ഇവൻ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞ് ഇതിന് ശേഷം ഇവനെ ഇവർ പേടിപ്പിക്കും, ഇവനെ ഇവിടുന്ന് സിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്, ഇവനെ ഇവിടുന്ന് ഈ നാട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവനെതിരെ കുറേ കാര്യങ്ങൾ ചെയ്യും ഇവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിലൊന്നാണ് ഇവൻ്റെ കാറിൻ്റെ ഗിയർ ബോക്സ് ഇല്ലേ, ഇവനെ അറിയാം 5-6 കൊല്ലായിട്ട് ഇവൻ ഉപയോഗിക്കുന്ന ഗിയർ ബോക്സ് ആണ്. അപ്പോൾ അത് റിവേഴ്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷേ ഇവൻ എന്താണ് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവന് പെട്ടെന്ന് ഗിയർ പെട്ടെന്ന് സ്വിച്ച് ആവുകയാണ്. അപ്പോൾ ഇവന് മനസ്സിലായി എന്ത് ആരോ ഗിയർ ബോക്സ് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ വീട്ടിൽ വരുന്ന സമയത്ത് റിമോട്ടിൻ്റെ ബാറ്ററി നെഗറ്റീവും പോസിറ്റീവും സ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുക, സ്വിച്ച് ചെയ്യുമ്പോൾ മനസ്സിലായി. അപ്പോൾ എന്താ വെച്ചാൽ ഇവനിത് ആരുടെയും ഇപ്പോൾ നോർമലായി ഞാൻ ഇത് എന്നോട് പറയുമ്പോൾ വിശ്വസിക്കില്ല, പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ് ഇതിങ്ങനെയല്ല സംഭവിക്കേണ്ടതെന്നുള്ളത്, മനസ്സിലായില്ലേ? അതേപോലെ അവൻ്റെ വീടിൻ്റെ ഡോറിൻ്റെ ലോക്ക് ഉണ്ടല്ലോ, അങ്ങനെ ലോക്ക് തിരിച്ചാൽ കുറച്ച് ടൈറ്റാണ്, അപ്പോൾ അമർത്തി എന്തോ ചെയ്താലാണ് ശരിയാവുക. പക്ഷേ ഇവൻ ഒരു ദിവസം വീട്ടിലേക്ക് വന്ന സമയത്ത് നോബ് തിരിച്ചപ്പോൾ പെട്ടെന്നായി, മനസ്സിലായി? പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്വാഭാവിക ഇവൻ തന്നെ പറയണ്ട, ഇങ്ങനത്തെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഞാൻ ഒരാളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, കാരണം അത്രയും മൈന്യൂട്ടായിട്ട് എനിക്ക് മാത്രം മനസ്സിലാവുന്ന ചേഞ്ചസ് ആണത്. വേറെ ആർക്കും അത് മനസ്സിലാവില്ല, കാരണം വേറെ ആരും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. എന്നിട്ട് അവൻ അങ്ങനെ ആ സിറ്റിയിൽ നിന്ന് പോയിരുന്നു. എന്നിട്ട് അവൻ കുറെ കാലങ്ങൾക്ക് ശേഷം അവന് ആ സമയത്ത് അവൻ യൂട്യൂബ് നിർത്തിയിട്ടുണ്ട്. അവനെ എല്ലാം പറയുന്നുണ്ട്, എന്റെ യൂട്യൂബ് ചാനൽ നോക്കി നമുക്ക് അറിയാം ആ 2016 ഒരു ഇൻസിഡന്റ് ഞാൻ കുറെ കാലം ഈ വീഡിയോസ് ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ അതിന് ശേഷം ഇപ്പോഴാണ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. എന്നിട്ട് ഇവൻ ഇപ്പോഴാണ് റിവീൽ ചെയ്യുന്നത്. 2016 സംഭവിക്കുന്നത്, 2024 ഇപ്പോൾ റീസെന്റ് ആണ് അവൻ ഇതൊക്കെ റിവീൽ ചെയ്യുന്നത്. എന്നിട്ട് അവൻ ഫസ്റ്റ് വീഡിയോ ചെയ്തതിന് ശേഷം അതിൽ കുറെ ക്വസ്റ്റ്യൻസ് വന്നു, എന്ത് ഇത് എന്തുകൊണ്ട് ഈ റിച്വൽസ് എന്തൊക്കെ നടത്തിയ പറയുന്നില്ല, പിന്നെ ഇത് എവിടെ സ്ഥലം എന്ന് പറയുന്നില്ല, അതേപോലെ ഇത് എന്ത് പ്രൂഫ് ആണ് എടുത്തില്ല. അപ്പൊ അവൻ പ്രൂഫ് ആയിട്ട് വരുന്നുണ്ട്. അവൻ ആ ഫസ്റ്റ് കിട്ടിയ ലെറ്റർ അല്ലേ, ആ ലെറ്റർ അവൻ കാണിച്ചു തരുന്നുണ്ട്. ആ ലെറ്ററാണ് ഞാൻ ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ച് ആ ലെറ്റർ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അവൻ പറഞ്ഞ മെയിൻ റീസൺ ഇതാണ്, റിച്വൽസ് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ, ഈ റിച്വൽസ് ഞാൻ നിങ്ങൾക്ക് ഡാർക്ക് വെബിൽ നോക്കിയാൽ കിട്ടും, ഞാനിത് പറഞ്ഞു തന്നിട്ട് ഒരാൾ ഇതിനെ പറ്റി അറിയേണ്ട ആവശ്യമില്ല. ഞാനത് പറഞ്ഞു തന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഡാർക്ക് വെബിൽ കയറി തപ്പിക്കഴിഞ്ഞാൽ സാത്യ റിച്വൽസിന്റെ എന്തൊക്കെയാണ് അതിൽ റിച്വൽസ് ഉള്ളതൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ ഞാൻ അത് പറയണം എന്നാണ് ചോദിക്കണേ. രണ്ടാമത്തെ കേസിൽ ഓൻ പറയണത് ആൾക്കാർ രണ്ടാമത്തെ കേസിൽ ഇപ്പൊ എന്തോ അതാണ് ഒരു കാരണം കേട്ടോ. പിന്നെ ആൾക്കാർ ചോദിച്ചത് എന്തുകൊണ്ട് ഇപ്പൊ വന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അവൻ പറയുന്നത് ഇത് മുമ്പ് ഞാൻ എന്താ ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അന്നൊന്നും ഇത്ര റെക്കഗ്നേഷൻ കിട്ടിയില്ല, പക്ഷെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ അത്യാവശ്യം റീച്ച് പോയി, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും മൂന്നാമതും വന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഈ വീഡിയോ പക്ഷെ ഞാൻ അവന്റെ പേര് ഫസ്റ്റ് മെൻഷൻ ചെയ്തില്ല, നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി. ഞാൻ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൺവിൻസ് ആയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അവൻ ആ കഥ പറയുന്ന ഡീറ്റെയിലിംഗ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൺവിൻസ് ആവും, 100% നിങ്ങൾ കൺവിൻസ് ആവും. ഞാൻ ആ വീഡിയോന്റെ ആ ചെക്കൻ്റെ പേരൊന്നുകൂടി ഇട്ട് നിങ്ങൾ എന്താ ആർക്കും വേണമെങ്കിൽ പോയി നോക്കാം. ദോഗി കൊറാഡോ എന്നാണ് പേര്, DOUGIECORADO.
എത്ര സബ്സ് ഉണ്ട്
അവന്? 281 കെ
ഓക്കെ
സബ്സ് ഉണ്ട്.
അതന്നെ പറയുന്നത് ഈ ഒരു ഹോളിവുഡ് ഇൻഡസ്ട്രിയും ഈ മ്യൂസിക് ഇൻഡസ്ട്രിയും
എല്ലാം അവനും പറയുന്നതാണ്. അതായത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മിസ്സിംഗ് ആയി വേറെ സാധനം ചോദിച്ചത്, അവൻ പറയുന്നത് ഇതിൽ ആരൊക്കെ വന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ അറിയുന്ന കുറെ സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസും ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ എന്തുകൊണ്ട് അവരെ പേര് പറഞ്ഞില്ല. അപ്പൊ അവൻ പറഞ്ഞു, അവൻ ബേസിക് കാര്യം പറഞ്ഞേ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവരുടെ ആൽബംസും വീഡിയോസും ഫോട്ടോസും നോക്കിയാൽ ബേസിക്കലി നിങ്ങൾക്ക് അത് വിസിബിൾ ആണ്, നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മാത്രം മതി എന്നാണ് പറയുന്നത്.
അതന്നെ പറഞ്ഞു. അപ്പോൾ ഈ ഹോളിവുഡ് ഇൻഡസ്ട്രിയും മ്യൂസിക് ഇൻഡസ്ട്രിയും കംപ്ലീറ്റ്ലി സാത്താനിക്കാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മളന്ന് ഫ്രീക്വൻസിയുടെ കാര്യം പറഞ്ഞ് എങ്ങനെയാണ് ഫ്രീക്വൻസി ഓഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത് കൺസേർട്ടിലും മ്യൂസിക്കിലൊക്കെ, അതിൻ്റെ ചേഞ്ചസ് എങ്ങനെയാണ് മാറ്റിയത്, ഏത് കാലഘട്ടം മുതലാണ് അത് മാറ്റിയത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്.
പിന്നെ നിങ്ങള് നമ്മള് ഒരു വേറെ വീഡിയോ പറഞ്ഞു കോൺട്രാക്ട്സിന്റെ കേസ്, ഈ ബ്രാൻഡ് കൊളാബറേഷൻസിന്റെ കേസ്, ബ്രാൻഡ് കോൺട്രാക്ട്സിന്റെ കേസ്, ഇതൊക്കെ ഇവൻ ഇതിൽ പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഇപ്പൊ റിയാന പോലത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സെലിബ്രിറ്റീസിന് എന്തുകൊണ്ട് ഇത്രയും കൊളാബറേഷൻസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത്രയും ബ്രാൻഡ് അവരുടെയൊക്കെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സ്ട്രഗിൾ ചെയ്തതിന് ശേഷം പിന്നെ ഒരു എക്സ്പെറൻഷ്യൽ ഗ്രോത്ത് വന്നിട്ടുള്ളത്, അതിനൊക്കെയുള്ള റീസൺ ഇതാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ഈ സെലിബ്രിറ്റീസിന്റെ പേര് ഞാൻ ഓനും പറഞ്ഞിട്ടില്ല, ഞാനത് റിയാനെന്നില്ല അങ്ങനെ പറഞ്ഞതാണ്, നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക് ആയതുകൊണ്ട്. പക്ഷേ ഇങ്ങനത്തെ സെലിബ്രിറ്റീസിന് അങ്ങനെ ഗ്രോത്ത് വരാനുള്ള റീസൺ ഇതുകൊണ്ട്. അങ്ങനത്തെ സെലിബ്രിറ്റീസിനെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ചെയ്യും, അവരുടെ പല വീഡിയോസിലും അവരുടെ ഫോട്ടോസിലും ഒക്കെ ഇതുമായി ഒരു ഒരു എവിടെയെങ്കിലും അവരുടെ ഒരു എംപ്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻസ് ഉണ്ടാവും.
അതെ, അത് മാത്രമല്ല ചില ആർട്ടിസ്റ്റാണ് ഞാൻ ആലോചിക്കും ഒരു ഭയങ്കര പോപ്പുലർ, പക്ഷെ ഒരു മ്യൂസിക് എനിക്കൊരു യുണീക്കായിട്ടൊന്നും തോന്നിയിട്ടില്ല, എന്തതിൻ്റെ രസം. അപ്പം ഞാൻ ഇന്നലെ ഫഹദ് ഫാസിലിൻ്റെ ഒരു ധൂമൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സീനുണ്ട്, അതിലൊരു ക്യാരക്ടർ കഴിക്കുന്നുണ്ട് ഫഹദ് ഫാസിലിന്, ഇത് 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 ഇത്ര പോപ്പുലറാണ്, പക്ഷെ ഇതിൻ്റെ ഇതൊക്കെ എങ്ങനെ കഴിക്കുന്നത് എന്താ രസം, അതാണ് അതിൻ്റെ ട്വിസ്റ്റ്, പോപ്പുലറാണ്, അതുകൊണ്ട് ആൾക്കാർക്ക് അത് പിന്നെ റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. സത്യം ഞാൻ കുറേ ആലോചിച്ച് എന്താണ് ഇതിലൊരു രസമില്ല, നല്ല ആർട്ടിസ്റ്റാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, മുമ്പ് ഞാൻ നല്ല പാട്ടിനൊക്കെ അഡിക്റ്റ് ആയ ടൈം ഉണ്ടായിരുന്നു പണ്ട്, അന്ന് എനിക്കിഷ്ടപ്പെട്ട നല്ല ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ എടുത്തു നോക്കുമ്പോൾ എത്രങ്ങാനും ആർട്ടിസ്റ്റുകളാണ് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ്, പക്ഷെ അവരൊന്നും മ്യൂസിക്കൊന്നും യുണീക്കല്ല, ഒന്നും ഉപയോഗിക്കുന്നുണ്ട്.
മൈക്കിൾ ജാക്സന് ഒരു സ്പീച്ച് നമ്മൾ നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതുപോലത്തെ ആൾക്കാർക്കെതിരെ എന്തോ സംസാരിച്ചു, ഐ എം ടയേർഡ് ഓഫ് ദി സിസ്റ്റം, അതായത് ആളെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലൊരു സ്പീച്ചും കാര്യങ്ങളൊക്കെ കൊടുത്ത് ദിവസങ്ങൾക്ക് ശേഷം ആൾ
മരണപ്പെട്ടു എന്ന് പറയുന്നത് നമ്മൾ കോൺസ്പിറസി തിയറി എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്.
ഉണ്ട്, ഇതെന്തായാലും ഉണ്ട്. സിമ്പതി ഫോർ ദ ഡെവിൾ ഡെവിൽ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ടല്ലോ, അതൊന്ന് കേട്ടോ, 80s സോങ്ങാ, റോളിംഗ് സ്റ്റോണിൻ്റെ. അതിൽ അത്ര വ്യക്തമായി തെയ്തിട്ടുണ്ട് ചൈത്താൻ എന്താണ് ഡെവിൾ എന്താണെന്നുള്ളത്, എന്നോ ഇതിൻ്റെയൊക്കെ പുഷിങ് തുടങ്ങിയിരിക്കണേ, മനസ്സിലായി. ഇനി ഇതിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ ഡിഫിക്കൽട്ടാണ്. എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഇതിന് അഡിക്റ്റഡായി. അവരോട് പറയാണ്, ഞാൻ ചില ആൾക്കാരോടൊക്കെ പറയും, ചില ആൾക്കാർക്ക് മ്യൂസിക്കിലൂടെയാണ് സമാധാനം കണ്ടെത്താൻ പറ്റുള്ളൂ. അതൊക്കെ ടെമ്പററി ആയിട്ട് നിൽക്കുന്നൊരു സമാധാനമാണ്, അതൊന്നും ലോങ് ലാസ്റ്റ് ചെയ്യില്ല.
ഒരു റാപ്പറിന്റെ ഇന്റർവ്യൂ അല്ലായിരുന്നോ ഡിമോണിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട്,
എന്താണ് അയാളുടെ പേര്, എക്സസ്
ടെൻറ്റാസിയോ,
അവരതില് പറയുന്നില്ലേ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള. അതെ,
പിന്നെ
എപ്പിസോഡ് ഞങ്ങള് കുറച്ച് ദിവസം മിസ്സായിരുന്നു. ഇനി എന്നാലും ഞങ്ങള് നിർത്തിയിട്ടില്ല, രണ്ടു മൂന്ന് ദിവസം മിസ്സായില്ലേ അപ്ലോഡ് ചെയ്യാൻ
പറ്റില്ല. കഴിഞ്ഞ രണ്ടു മൂന്ന് എപ്പിസോഡ് നമ്മളൊരു 7 ഡേയ്സിന്റെ അടുത്ത് എടുത്തു എപ്പിസോഡിന്റെ ഒരു ദീർഘം എന്നുള്ളത് മാത്രമേ, കാരണം അതിന് മുന്നേ നമ്മളൊരു 4 ഡേയ്സ് 5 ഡേയ്സ് എടുത്തിരുന്നത് 7 ഡേയ്സ് ആയി എന്നുള്ളൊരു.
ഞങ്ങൾ പുറത്തു പോയൊരു എപ്പിസോഡ് പ്ലാൻ ചെയ്യണം, നമുക്ക് വേറെ ലൊക്കേഷൻ ഒന്ന് മാറ്റിയിട്ട്
പതിയെ
മാറ്റിക്കൊണ്ടിരണം. തമ്മിലൊക്കെ ഫസ്റ്റ് മാറി തുടങ്ങും.
അതെ അതെ, സ്ലോ ഗ്രോത്ത്, സ്ലോ ആൻഡ് സ്റ്റഡി.
അതെ അതെ. അപ്പോൾ
സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം അല്ലേ?
അതെ അതെ, സജഷൻസ്
ഒക്കെ ഉണ്ടെങ്കിൽ.
ബൈ ഓക്കെ, ബൈ.